ഹാലലുയ്യ, പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം മഹാകൃപ ചെയ്തതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ക്രിസ്തുവിൽ പിതാവിന്റെ മാറിൽ വസിച്ച് ദൈവത്തിന്റെ ചിന്തകൾ ദൈവഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നത് അതേപടി ജനത്തിനേക്ക് കൊടുക്കുവാൻ, അങ്ങനെ ലോകത്തിന്റെ പ്രകാശമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുകയും നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതൊരു വൺ വേ ട്രാഫിക് ആണ്. പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നിങ്ങളിലേക്ക്. ഹല്ലേലൂയ. ദൈവം ജനിക്കുന്നതൊക്കെ ലോകത്തെ ജയിക്കുവാനായിട്ട്. ആ മനസ്സിലായിക്കൊണ്ടിരുന്ന വിഷയം Ten to Worlds Inner Church എന്ന് ദൈവം നമ്മളോട് കൽപ്പിച്ച വിഷയമാണ്. അകത്തെ ദേവാലയത്തിലേക്ക്, അകത്തെ ദേവാലയ കൺസ്ട്രക്ഷനിലേക്ക് തിരിയുക. ലോകം മുഴുവൻ അല്ല, ക്രിസ്തീയ സമൂഹം മുഴുവൻ അല്ല, യഹൂദ സമൂഹം മുഴുവൻ, മറ്റൊരു പറഞ്ഞാൽ ലോകം മുഴുവൻ ജെറുസലേമിൽ പുറമേ ദേവാലയം പണിയുന്നതിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറഞ്ഞു, അകമേ പണിയുന്ന ദേവാലയത്തിൽ ഫോക്കസ് ചെയ്യുക. അതിനായ അപ്പോഴപ്പോൾ വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ്, ആത്മീക പാറകളാകുന്ന കല്ലുകൾ കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയുള്ളവരായി അതിൽ പണിവാൻ, വചനമാകുന്ന ആ പാറമേൽ പണിയുവാൻ ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ. ഇന്നിതുമായുള്ള ബന്ധത്തിൽ, ഈ പ്രൊജക്റ്റുമായുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്, ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടല്ല എങ്കിൽ, ക്രിസ്തുവിന്റെ ദർശനമല്ല എങ്കിൽ നമുക്ക് നമ്മുടെ പണി നടക്കത്തില്ല, അഡ്വാൻസ് ചെയ്യുകയില്ല. രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ദ ഇയർ ഓഫ് ഗിയർ അപ്പ്, തുടർന്നുള്ള വർഷങ്ങൾ ദ ഇയേഴ്സ് ഓഫ് ഗിയർ അപ്പ്. നമ്മൾ കേട്ടു രണ്ട് ഗിയർ അപ്പുകൾ ഒരുമിച്ച് നടക്കുകയാണ്. ഒന്ന്, ദൈവം തന്റെ കുഞ്ഞുങ്ങളിലൂടെ, തന്റെ മക്കളിലൂടെ വെളിപ്പെടുവാൻ, അവരെ ദൈവപുത്രന്മാരായി വെളിപ്പെടുവാനുള്ള വെളിപ്പാടുകൾ ശക്തിയോടെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അതുവഴി ഞാറ് വളർന്ന് കതിരാ. അതായത് ശേഷം 13 ചേർത്ത് വായിക്കണേ, ഞാറ് വളർന്ന് കതിരാകും. 11:26 ഒരു ഗിയറം. അപ്പൊ തന്നെ അടുത്ത ഗിയറപ്പ് കാണും, ഞാറ് വളർന്ന് കതിരായാൽ പിശാചും തന്റെ കുഞ്ഞുങ്ങളെ വെളിപ്പെടുത്തും, തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും. ഞാറ് വളർന്ന് കതിരാകുന്നത് ഒരു ഗിയറപ്പാണെങ്കിൽ, കള വെളിപ്പെടുന്നത് മറ്റൊരു ഗിയറപ്പാണ്. രണ്ട് ഗിയറപ്പും കൂടെ ഒരുമിച്ച് നടക്കുന്ന കാലമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ വെള്ളിയാഴ്ച മാത്രം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഈ സന്ദേശം അറിയത്തില്ലായിരിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ബുദ്ധിയുള്ളവരാകണേ. കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ, കൺസ്ട്രക്ഷൻ, ഞാൻ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പലപ്പോഴും കടന്നു പോകുമ്പോൾ, ആ സൈറ്റിൽ ഇറക്കിയിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ആ കൺസ്ട്രക്ഷൻ ആവശ്യമാണ്. അപ്പോ അല്ലാതെ ഞാൻ വെള്ളിയാഴ്ച ഇറക്കുന്ന സാധനം മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മണ്ടത്തരമാണ്. എപ്പോഴാണ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ സാധനങ്ങൾ ഇറക്കുന്നു, അതെല്ലാം എടുത്ത് ഉപയോഗിച്ച് വേണം പണി നടത്താൻ. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഒന്ന് വായിച്ചാട്ടെ. മത്തായി 13:26 ഒന്ന് വായിച്ച് ബാക്കിയൊക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചു മുട്ടും വരുന്ന് ധ്യാനിച്ച് മനസ്സിലാക്കാം. 13:26.
ജാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു.
ശ്രദ്ധിച്ച് ഭയങ്കര ആഴമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് യേശു പറഞ്ഞതാ, ഇന്നാ യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, തന്റെ ആത്മാവിലൂടെ അത് വെളിപ്പെടുത്തരുത്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ പോയാലും ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും, ലോകത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല മക്കളെ, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാം. ലോകത്തിന് കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാം, ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. യോഹന്നാൻ സുവിശേഷം 14 കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. പിന്നെ കർത്താവിന്റെ കൂടെ ഉണ്ട്. ആ കർത്താവ് തന്നെയാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി തരുന്നത്. ദൈവത്തിന്റെ ആത്മാവാലല്ലാതെ നമുക്കിത് മനസ്സിലാകില്ല. ഞാറ് വളർന്ന് കതിരായി, നല്ല വിത്ത് രാജ്യത്തിന്റെ ദൈവത്തിന്റെ പുത്രന്മാർ, അത് വളർന്ന് കതിരായി, ഇതാ ഫലമായി വെളിപ്പെടുകയാണ്. അതായത് ഒരു മനുഷ്യനിലൂടെ ദൈവം വെളിപ്പെടുകയാണ്. അതാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. ഇതാ കർത്താവ് പറഞ്ഞത്, ഞാൻ അവരുടെ ഉള്ളിൽ വസിച്ച് അവരിൽ നടക്കും. ഇതാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ, അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഞാറ് വളർന്ന് കതിരാകുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരുവൻ ദൈവപുത്രനായിട്ട് വെളിപ്പെടുമ്പോൾ, രോഹന 1:12 അതല്ലേ സുവിശേഷത്തിന്റെ മർമ്മം, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യപുത്രന്മാർക്കും ദൈവപുത്രന്മാരായാൽ അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പൊ അവര് ദൈവപുത്രന്മാരായി വെളിപ്പെടുമ്പോൾ, ഞാറ് വളർന്ന് കതിരാകുമ്പോൾ, എന്റെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ സമയം കളഞ്ഞതാ, വെറുതെ സമയം കളഞ്ഞതാ. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഞാറ് വളർന്ന് കതിരാകുമ്പോൾ മനുഷ്യപുത്രന്മാർ വളർന്ന് ദൈവപുത്രന്മാരാകുമ്പോൾ, അതാണ് ഒരു ഗിയറപ്പ്. ഉടനെ മറ്റൊരു ഗിയറപ്പ് കാണാൻ പറ്റും. കളയും കാണായി വന്നു, കളയും വെളിപ്പെട്ടു, കളയും വെളിപ്പെട്ടു, പിശാചിന്റെ മക്കളും വെളിപ്പെടുകയാണ്. പിശാചിന്റെ മക്കളും വെളിപ്പെടുക, വെളിപ്പെടുന്ന മുഴുവൻ ഭൂമിയിലാട്ടോ, ഭൂമിയിൽ ഈ വെളിപ്പെടുന്നൊക്കെ ഭൂമിയിൽ വെളിപ്പെടുകയാ. അപ്പൊ ഭൂമിയിലേക്ക് വെളിപ്പെടുമ്പോഴാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രയാസമൊക്കെ അവിടെ കാണാൻ തുടങ്ങി. കാരണം ഇത് രണ്ടും തമ്മിൽ യോജിക്കത്തില്ല. ദൈവപുത്രന്മാരും പിശാചിന്റെ പുത്രന്മാരും തമ്മിൽ യോജിക്കത്തില്ല. ഒന്ന് ഒന്നിനെതിരാണ്. അപ്പൊ ഈ രണ്ട് ഗിയർ ഇപ്പോൾ നടക്കുന്ന കാലമാണ്. അപ്പോ ദൈവം വച്ച ഗിയർ അപ്പിന് നമ്മൾ റെഡി ആയിക്കൊള്ളണം. അതായിരിക്കണം നമ്മളുടെ പ്രൈം, പ്രധാനപ്പെട്ട ലക്ഷ്യം. ലോകം നേടുന്നതാകരുത്. എന്നാൽ ഈ യാത്രയിൽ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഈ ഗിയർ അപ്പിൽ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലും ഒരല്പം പുറകിലും ആണെങ്കിലും വളർന്നു കയറുന്നുള്ളൂ. ബാക്കി പലരും പുറകിലേക്കാണ്, അവരെ കയറുന്നില്ല. അതിന്റെ കാരണം കർത്താവ് ഓർപ്പിക്കുന്ന ഇതാണ്. പലരും ചെയ്യുന്നത് കർത്താവ് തന്ന ഈ പുതിയ വീഞ്ഞ് ദൈവരാജ്യത്തിന്റെ മൊഴികൾ കൊണ്ടുപോയി അവരുടെ പഴയ തുരുത്തിയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. പഴയ തുരുത്തിയിൽ കൊണ്ടു വച്ചിരിക്കുക. കർത്താവ് പറയുന്നു, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ തുരുത്തിയും പൊട്ടും, അതിലൊഴിച്ച വീഞ്ഞും പോകും. അതായത് നിങ്ങൾ കേട്ട വചനം കൊണ്ടൊരു പ്രയോജനം ഇല്ലാതെ ആയിത്തീരും. അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ മനുഷ്യനായും മരണത്തിന് കീഴ്പ്പെട്ട നമ്മൾ കുറേയും കൂടി ബെറ്റർ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മനുഷ്യനായി മരണത്തിന് കീഴ്പ്പെടാനല്ല ഈ വചനം കേൾക്കുന്നത്. ഹലോ, മനുഷ്യരായ നമ്മൾ, അതായത് നേരത്തെ സൈക്കിള് മാത്രം ഓടിച്ചുകൊണ്ട് നടക്കുന്ന നമ്മൾ, കുറേയും കൂടി ബെറ്റർ സ്റ്റാൻഡേർഡ് ആയ മനുഷ്യനായിട്ട് മാറിയിട്ട് വീണ്ടും മരണത്താൽ പിടിക്കപ്പെടാനല്ല, മരണത്താൽ തോൽപ്പിക്കപ്പെടാനല്ല ഈ വചനം കേൾക്കുന്നത്. പകരം മരണത്താൽ പിടിക്കപ്പെട്ട മനുഷ്യരായ നാം മരണത്തിന്റെ മോളിൽ ജനിക്കപ്പെട്ട ദൈവപുത്രന്മാരായി വെളിപ്പെടാനായി വചനം കേൾക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മുടെ ജീവിത സാഹചര്യം കുറെ മെച്ചപ്പെടുത്താൻ വേണ്ടി കേൾക്കുന്ന വചനമല്ല ഇത്. നമ്മൾ ദൈവത്തിൻ്റെതായി കഴിയുമ്പോ നമ്മളുടെ ജീവിത സാഹചര്യം എങ്ങനെ മെച്ചപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ആ രീതിയിൽ ദൈവം മെച്ചപ്പെടുത്തിയിരിക്കും. കാരണം പിന്നെ നമ്മൾ ദൈവത്തിന്റെ സമ്പത്തായി മാറി, ദൈവത്തിന്റെ സ്വത്തായി മാറി, ദൈവത്തിന്റെ അവകാശമായി. ആ രീതിയിൽ ഒരു വളർച്ച നമുക്കുണ്ടോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. മനുഷ്യപുത്രനായ ഞാൻ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മനുഷ്യനായി മരണത്തിന് കീഴ്പ്പെടാം. ഇന്നോ അതല്ല ദൈവമാണ്. നമ്മളെല്ലാം നല്ല രീതിയിൽ ഇരിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. ഏതൊരു പിതാവും തന്റെ മക്കൾ നല്ല രീതിയിൽ ഇരിക്കണം ആഗ്രഹിക്കുന്നത് പോലെ അതിനേക്കാൾ ഉപരിയായി ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നിത്യമായിട്ടാണ്. നമ്മളുടെ പ്രശ്നം നമ്മൾ ആഗ്രഹിക്കുന്നത് താൽക്കാലികമായിട്ടോ, നമ്മൾ ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാനാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഈ സർവപ്രപഞ്ചത്തിന്റെ ഈ സ്പിരിറ്റ് വേൾഡിന്റെ മുമ്പിൽ എന്റെ കുഞ്ഞ് ഷൈൻ ചെയ്യണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഷോർട്ട് സൈറ്റഡ് ആകരുത് ഇവിടെ. അപ്പൊ ഈ കൺസ്ട്രക്ഷൻ, ആ ദേവാലയ കൺസ്ട്രക്ഷൻ നമ്മുടെ ഉള്ളിൽ നടക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് ഉള്ളവരായിരിക്കണം. നമ്മുടെ കീ വാക്യ പേശ ലേഖനം 2:2 അതിന്റെ 22 ശബ്ദമുയർത്തി
അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതുവരുന്നു.
ശ്രദ്ധിച്ചേ, എന്നെ ബ്യൂട്ടിഫുൾ വേർഡ് ഇത്. അവനിൽ, അതായത് ക്രിസ്തുവിൽ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാകണമെങ്കിൽ ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ മനസ്സിലാക്കിയാൽ ഇതൊക്കെ മനസ്സിലാകും. അല്ലാത്തവരിതൊന്നും മനസ്സിലാകില്ല. രണ്ട് പേര് രണ്ടായിട്ട് ഉള്ളതെങ്ങനെയാണോ? അവനിൽ, അതാരാണ് അവൻ? ക്രിസ്തുവിൽ. പിന്നെ അതായത് ക്രിസ്തു അടിസ്ഥാനം അനുതോട്ട് പോയി പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിന്റെ മൂലക്കല്ലിന്മേൽ ക്രിസ്തുവിൽ നാം, അതാരാണ്? നമ്മൾ ദൈവത്തിന്റെ. അപ്പൊ മുമ്പ് പറഞ്ഞ ആളാരാ? ഇവിടെ നിങ്ങളുടെ പഴയ തുരുത്തിലാണ് കാര്യം കൊണ്ടാക്കാൻ പോണെങ്കിൽ ഇതൊന്നും നിങ്ങളുടെ ഉള്ളിൽ കിടക്കത്തില്ല, ഒന്നും നിങ്ങളുടെ ഉള്ളിൽ കിടക്കത്തില്ല. ക്രിസ്തുവിൽ, ക്രിസ്തുവാണ് മൂലക്കല്ല്. ആ മൂലക്കല്ലിൽ നമ്മൾ ദൈവത്തിന്റെ തിരുനിവാസമാകേണ്ടതിന്, ഈ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ നമ്മളെ, അതിന് തൊട്ടുമുമ്പ് വാക്യം പറയുന്നു, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് മേൽ. അതിന്റെ അർത്ഥം അവരിലൂടെ ദൈവം തരുന്ന വചനത്തിന്റെ മേൽ, വചനത്തിലൂടെ നമ്മളെ പണിതു വരുന്നു. എന്തിന്? ദൈവത്തിന്റെ തിരുനിവാസമാകേണ്ടതിന്. അപ്പൊ ഈ പണി നടക്കുമ്പോഴാണ് നാം മരണത്തെ ജയിക്കുന്നത്. രണ്ട് പരിപാടി നടക്കുകയാണ്. ഒരു ഭാഗത്ത് ഇതാ പിശാച് മരണത്തിലൂടെ നമ്മളുടെ പഴയ മനുഷ്യനെ പിടിക്കുകയാണ്, പൊളിക്കുകയാണ്, നശിപ്പിക്കുകയാണ്. ഹലോ. മറുഭാഗത്ത് ദൈവം യേശുക്രിസ്തുവിന്റെ അനുസരണത്തിലൂടെ, കാൽവരി ക്രൂശിലൂടെയുള്ള തന്റെ ആ യാഗത്തിലൂടെ പുതിയ സൃഷ്ടികർമ്മം നടത്തി, അതിവേഗം ആ പുതിയ സൃഷ്ടികർമ്മത്തിൽ നമ്മളെ പണിത് കയറ്റുകയാണ്. രണ്ട് പരിപാടി നടക്കുന്നതാണോ? ഒരു ഭാഗത്ത് ഡിമോണിഷൻ, പിശാച് അറക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനും വന്നവൻ ഒരു ഭാഗത്ത് തകർത്തോണ്ടിരിക്കുമ്പോ മറു ഭാഗത്ത് ഇതാ ദൈവം ക്രിസ്തുവിൽ അടിസ്ഥാനമായിട്ട് നമ്മളെ പണിത് കയറ്റുകയാ. ഒരു ഭാഗത്ത് മരണം നമ്മളെ പിടിക്കുമ്പോ മരണത്തിന്റെ അധികാരിയെ പിശാച് കുഞ്ഞുങ്ങളെ നമ്മുടെ ശരീരത്തെ ദേഹിയൊക്കെ പിടിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം പറയുന്നു ശരീരം വിട്ടുകൊടുത്തേരെ, ദേഹിയെ വിട്ടുകൊടുക്കണ്ട, ദേഹിയെ പുണിയ പുതിയ പണിയിലേക്ക് നീ കയറ്റിക്കോ. വല്ല പിടുത്തം കിട്ടിയ? ഒന്നും മനസ്സിലാകുന്നില്ല അല്ലെ സഹോദരങ്ങളെ. നിങ്ങളുടെ പറമ്പ്, നാടൻ ഭാഷ ഞങ്ങൾ പറയാം, നിങ്ങളുടെ പറമ്പ്, നിങ്ങളുടെ ആ പറമ്പ്, ആ പറമ്പില് ഒരു വീടുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാരാരോ കടമൊക്കെ എടുത്ത് ആകെ കേസായി വിഷയായി, അവസാനം അത് വേറൊരാളെ കൈപ്പെട്ടു. അയാള് ഇതാ ജഡ്ജ്മെന്റ് കയ്യിൽ വന്ന് അത് ഇടിച്ചു പൊളിച്ച് അയാൾ എടുക്കാൻ പോവാ, അത് ഇടിച്ചു പൊളിച്ച് അയാൾ എടുക്കാൻ പോവാ. അപ്പോ വേറൊരാള്, നിങ്ങളെ സ്നേഹിക്കുന്ന വേറൊരാള് ഇതാ തനിക്കുള്ളത് സകലതും കൊടുത്ത് ആ സ്ഥലം അങ്ങ് വാങ്ങിച്ചു, ആ സ്ഥലം അങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് പുള്ളി അവിടെ ഇതാ മറ്റൊരു കൺസ്ട്രക്ഷൻ ആരംഭിക്കുക, അതേ പറമ്പിൽ തന്നെ. ഇപ്പൊ ഓൾറെഡി ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ, മറ്റൊരു കൺസ്ട്രക്ഷൻ അടിസ്ഥാനം ഇട്ടു. അപ്പൊ ഇതുവരെയും നിങ്ങൾ താമസിച്ചിരുന്ന പഴയ വീട് അവിടെ ഉണ്ട്, ആ വീടിന്റെ അവകാശം ഇതാ പഴയ ആൾക്കാ. പുള്ളിക്കാരൻ അത് ഓരോ നിമിഷവും പൊളിച്ചോണ്ടിരിക്കുക. അങ്ങനെ പൊളിച്ചോണ്ടിരിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ആ പൊളിച്ചോണ്ടിരിക്കുന്ന പരിപാടി ഇവിടെ നടന്നോട്ടെ, നോ പ്രോബ്ലം. മരണം നമ്മുടെ ഒരു ഭാഗത്തെ പൊളിച്ചോണ്ടിരിക്കുക, കണ്ണ് പഴയ പോലെ കാണുന്നില്ല, തലമുടിയൊക്കെ ഇതാ കറുത്തത് വെളുത്തതായിക്കൊണ്ടിരിക്കുന്നു, ഇതാ തൊലിയൊക്കെ ചുളിഞ്ഞുകൊണ്ടിരിക്കുന്നു. മരണം ഒരു ഭാഗത്ത് പൊളിച്ചോണ്ടിരിക്കുകയാണ്. ദൈവം പറയുകയാണ് ആ പൊളിച്ചോണ്ടിരിക്കുന്ന ആ അങ്ങനെ പൊളിഞ്ഞോട്ടെ, പക്ഷെ നിന്റെ സോൾ അതിനോട് ചേരരുത്, നിന്റെ ദേഹി അതിനോട് ചേരരുത്. നിന്റെ ദേഹി എന്തിനാണെന്ന് അറിയാമോ? ആ പഴയ മനുഷ്യനെ അവിടെ നിന്ന് വിട്ടിട്ട് ഇതാ ഞാൻ ഇതേ പറമ്പിൽ തന്നെ ഇതാ പുതിയ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ട്, പുതിയ സൃഷ്ടിയുടെ ജീവന്റെ കൺസ്ട്രക്ഷൻ. അവൻ മരണത്തിന്റെ കൺസ്ട്രക്ഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, മരണത്തിലാണ് നിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, നീ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ ഇതാ ഒരു പുതിയ കൺസ്ട്രക്ഷൻ, പുതിയ സൃഷ്ടിയിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, നീ അതിലേക്ക് പോരെ. നീ പഴയവനെ ഉപേക്ഷിച്ചിട്ട് നീ ഇതാ പുതിയതിലേക്ക് വാ. പല മനസ്സിലാവുന്നുണ്ട്. പഴയതിനെ ഉപേക്ഷിച്ച് നീ പുതിയതിലേക്ക് വാ. ഈ ഒരു തലം നമ്മളിൽ നടക്കുന്നുണ്ട്, ഇത് മനസ്സിലാക്കി നമ്മൾ അതിനോട് ചേരണം. ആ പുതിയതിലാണ് ജീവന്റെ പുതുക്കത്തിൽ നാം നടക്കേണ്ടത്. പഴയതിൽ അങ്ങനെയല്ല, മരണം നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്ന തൊക്കായിരുന്നു, അതിനെ പുതുക്കി ഇപ്പൊ മുഴുവൻ ചുളിയോ ആക്കി മാറ്റി. നന്നായിട്ട് കാണുന്ന കണ്ണായിരുന്നു, അതിനെ പുതുക്കി ഇപ്പൊ കാണാൻ പറ്റാത്ത ടൈപ്പ് കണ്ണാക്കി. നല്ല കറുത്ത മുടിയായിരുന്നു, അതിനെയൊക്കെ ഇപ്പൊ വെളുപ്പിച്ചു. മരണം പുതുക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ മറുഭാഗത്ത് ജീവനിൽ പുതുക്കപ്പെടുവാനായിട്ട് ഒരു ക്രമീകരണം ക്രിസ്തയേശുവിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കാണാനായിട്ട് പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്ങനെയാണ്? നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുവാൻ, ജ്ഞാനത്തിന്റെ ആത്മാവിന്, വിവേകത്തിന്റെ ആത്മാവിന്, പരിജ്ഞാനത്തിന്റെ ആത്മാവിന് നിങ്ങൾക്കൊന്ന് ലഭിപ്പാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതുമായിട്ട് വരുമ്പോ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്കില്ലെങ്കിലോ, ദൈവമേ മക്കൾക്കെല്ലാം അത് കൊടുക്കണേ. അതുമായിട്ട് വരുമ്പോ എനിക്കിപ്പോ സമയമില്ല, ഞാൻ ലോകത്തിന്റെ പരിപാടിക്ക് പോവുക എന്ന് പറഞ്ഞ് ഓടുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാനാ? അമ്മ ചോറും കൊണ്ട് വരുമ്പോ കോഴിയുടെ ഉറകെ കളിക്കാൻ ഓടുന്ന കുഞ്ഞിന് എങ്ങനെ ചോറ് കൊടുക്കാനാ? ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്ക. കോഴി കുറച്ച് കളയുമ്പോ ആ കോഴിനെ അറുത്ത് കളയും. ഇതേപോലെ കുഞ്ഞെ കുറച്ച് നാൾ പോലെ നമ്മളുടെ ഈ ശരീരം ഇവിടുന്ന് പോകുന്നു. ശരീരത്തിന്റെ പുറകെ ഓടിയിട്ട് കാര്യമില്ല. ശരീരത്തെ ഉപയോഗിക്കുക വേണ്ടത്, അത് ദൈവത്തിന്റെ ആലയമാണ്. ദൈവം ഇഷ്ടം ചെയ്യാൻ ഉപയോഗിക്കണം. അവിടെ അവിടെ ഇവിടെ ഇതുമായുള്ള ബന്ധത്തിൽ മരണത്തെ നാം പരാജയപ്പെടുത്തുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇവിടെ നാം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഈ ആലയത്തിലൂടെ, ആലയം പണിയിലൂടെ എന്തുവാണ് സംഭവിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുകയാണ്, നാം ദൈവത്തിന്റെ നിവാസമായി തീരേണ്ടതിന്. അപ്പോൾ ഇന്നോ, ഇന്ന് നാം നമ്മുടെ നിവാസമാണ്. ഇന്നിവിടെ ഞങ്ങൾ രാവിലെ വായിച്ച പ്രബോധന വാക്യം, ആ വാക്യത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് അവിടെ രണ്ട് ഒരു പ്രത്യേകത കാണാം, രണ്ട് അവകാശങ്ങളെ കാണുവാനായിട്ട് കഴിയും. നമ്മളെപ്പോഴും അതിൽ ഒരേ അവകാശത്തെ കുറിച്ച് ശ്രദ്ധിക്കുന്നു. അതെന്താ അവകാശം? എഫേസ്യ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ചു.
തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇട്ടിരിക്കുന്നു.
ശ്രദ്ധിച്ചേ, ഇത് പറയുന്ന ഒരു കാര്യം, ഒരവകാശത്തെ കുറിച്ച് പറയുക. ഇവിടെ ഒരവകാശം, നമ്മുടെ അവകാശം. ആ വാക്യം ഒന്നുകൂടി ഒന്ന് വായിച്ച് എല്ലാവരും. ജനം, ദേവദാസനല്ല, ജനം ഒന്ന് വായിച്ച്. ചുമ്മാ ഒരനക്കുമില്ലാതെ ഇങ്ങനെ 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 ഇരുന്ന് കേട്ടോണ്ടിരുന്ന കുറച്ച് കഴിയുമ്പോ ഉറങ്ങിപ്പോ. ആ ബൈബിൾ എടുത്തേ, ആ ഒന്ന് ഒന്ന് നോക്കി ഒന്ന് വായിച്ചേ. സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ, നമ്മുടെ അവകാശത്തിന്റെ, ഒന്ന് പറഞ്ഞേ, നമ്മുടെ അവകാശത്തിന്റെ. അപ്പൊ ഇത് ആരുടെ അവകാശമാ? നമ്മുടെ അവകാശം, നമ്മുടെ അവകാശം. ഈ ഒരു ബോധമെങ്കിലൊന്നും ഉണ്ടാകട്ടെ. അതിന്റെ ഉറപ്പായിട്ട് പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുന്നു. നമ്മുടെ അവകാശം, നമ്മുടെ അവകാശം. ഇനി അടുത്തത് അതിന്റെ താഴേക്ക് വായിക്കുമ്പോ അതിന്റെ 18-ാം വാക്യം വായിച്ച്, ഉറക്കം വായിച്ചു. ദേവദാസൻ ആദ്യം ഉറക്കം വായിക്കുക, അതിന് ശേഷം ജനം വായിക്കും. എന്റെ 18-ാം
നിങ്ങളുടെ ഹൃദയം, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും, അവന്റെ
ബലത്തിൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. ദൈവം നമ്മളെ വിളിച്ചതിന് ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. ആശ ഇന്നതെന്നും, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ഇനി ജനം ഇതൊന്ന് വായിച്ച്, ഇവിടെ ആരുടെ അവകാശമാണ്? നേരത്തെ അതിന്റെ പതിനാലാം വാക്യത്തിൽ വായിച്ചപ്പോ നമ്മുടെ അവകാശം. ഇവരുടെ ഇവരുടെ ആരുടെ അവകാശോ? അവന്റെ അവകാശം. അതാരാ? ദൈവത്തിന്റെ അവകാശം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ അവകാശം. പതിനാലാം വാക്യത്തിൽ നമ്മുടെ അവകാശമാണെങ്കിൽ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിന്റെ അവകാശം. ഇത് ഇവിടുത്തെ വിഷയം. നമ്മുടെ അവകാശം ശ്രദ്ധിക്കാത്തവനാണോ പിന്നെ ദൈവത്തിന്റെ അവകാശം പോയി ശ്രദ്ധിക്കാൻ പോണേ? നമ്മുടെ അവകാശം എന്ന് പറയുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭൂമിയിലെ അവകാശങ്ങളെ കുറിച്ചാ അല്ലേ? അതിന് ഭയങ്കര അടിയുടെ, ഇതാ എന്റെ അപ്പൻ അല്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് 2.5 സെന്റ് സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ അറിഞ്ഞുകൊടുക്കത്തില്ല, അത് എന്റെ അവകാശം എന്നും പറഞ്ഞ് അതിന്റെ ആ എഴുത്തിലെ വള്ളിയും പുള്ളിയും ഒക്കെ അന്വേഷിച്ച് എവിടെ ഇച്ചിരി കൂടുതൽ കിട്ടുമെന്ന് അവകാശം അന്വേഷിച്ച് നടക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഈ ആത്മീക അവകാശങ്ങളെ കുറിച്ച് അറിയുവാൻ സാധ്യതയില്ല. ഇവിടെ രണ്ട് അവകാശങ്ങളെ കുറിച്ച് പറയുക. ഒന്ന് നമ്മുടെ അവകാശം, മറ്റൊന്ന് ദൈവത്തിന്റെ അവകാശം. എപ്പോഴാ ഇതൊക്കെ ഒരുത്തിന് മനസ്സിലാകുന്നേ? സുവിശേഷം കേട്ട് കഴിയുമ്പോഴാണ് ഇതൊക്കെ തുടങ്ങുന്നത്. പക്ഷെ ഇന്നത്തെ സുവിശേഷം കേട്ട് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തുടങ്ങുന്നില്ല എന്നുള്ളതാണ് വിഷയം. അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കായ സ്തോത്രം. ചിലപ്പോ ഈ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോ അതിന്റെ 13-ാം വാക്യം മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് എന്തിനു ശേഷമാണെന്ന് മനസ്സിലാവും. 13 വായിച്ചു.
അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്
ഇത് ഈ സംഭവം സുവിശേഷം കേട്ടതിന് ശേഷമുള്ള സംഭവം ഈ പറയണേ. സുവിശേഷം കേട്ടതിന് ശേഷം രണ്ട് അവകാശങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിരുന്നു. സുവിശേഷം കേട്ട് നാം വീണ്ടും ജനിച്ചു, അതിനുശേഷം രണ്ട് അവകാശങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഒന്ന് നമ്മളുടെ അവകാശം. ഇത് ഒരുവിധം വളർന്നവർക്ക് അറിയാം, മക്കളെങ്കിലും നാം അവകാശികളുമാണ്. പക്ഷെ മക്കൾക്ക് മാത്രമുള്ള അവകാശം. അപ്പനും ഇല്ലേ അവകാശം. ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മനസ്സിലാകാനുള്ളൊരു കാര്യം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇപ്പോ ബൈബിൾ ആകട്ടെ, ഐപാഡ് ആകട്ടെ, നിങ്ങൾ മൊബൈലിലൂടെ കണ്ടോണ്ടിരിക്കുന്നതാകട്ടെ, ഇപ്പൊ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ മൊബൈല് നിങ്ങൾ കണ്ടോണ്ടിരിക്കുക, ഈ ശുശ്രൂഷ അനുഭവിച്ചോണ്ടിരിക്കുക, പെട്ടെന്ന് ഒരാൾ വന്ന് മൊബൈലൊക്കെ എടുത്തു, നിങ്ങൾ എന്നാ പറയും? ഓ ഉണ്ടോ, കൊട്ടെ, പാവല്ലേ. അങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം. നിങ്ങൾ എന്തായിരിക്കും പ്രതികരിക്കാൻ? എന്തു കാണിയേ കൊണ്ടത്? അവര് പറയാണ് എനിക്കിപ്പോ മനസ്സില്ല തരാൻ. നിങ്ങൾ എന്നാ പറയും? പാവം കണ്ടോ. അങ്ങനെ പറയാൻ മോനെ, ഇവിടെ എന്റെ മൊബൈലാണ് ഇന്ന് കൊണ്ടുതേ, അതെന്റെ ഐപാഡാണ്, എന്റെ ബൈബിൾ ഇന്ന് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നു. അയാൾ പറയാ എനിക്ക് മനസ്സില്ല. അപ്പൊ നിങ്ങൾ എന്നാ പറയും? എന്റെ ബൈബിള്, എന്റെ ഐപാഡ്, എന്റെ മൊബൈൽ ഇങ്ങനെ തരാൻ. എന്തോ നിങ്ങൾ അങ്ങനെയൊക്കെ പറയണേ. അത് നിങ്ങളുടെ അവകാശം അല്ലേ? നിങ്ങളുടെ അവകാശമാണല്ലേ? നിങ്ങളുടെ അവകാശമാണല്ലേ? നിങ്ങളുടേതാണല്ലേ? അല്ലേ? അപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് നിങ്ങളുടെ അവകാശമാണല്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അവകാശത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ സൃഷ്ടിച്ചതാരാ? ദൈവമാണോ? അങ്ങനെയെങ്കിൽ നമ്മളെ ദൈവത്തിന് തിരിച്ചു കിട്ടേണ്ടത് ആരുടെ അവകാശമാണ്? ദൈവത്തിന്റെ അവകാശമാണ് നമ്മളെ ദൈവത്തിന് തിരിച്ചു കിട്ടേണ്ടത്. നിങ്ങളുടെ മക്കളെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി അവരെ തിരിച്ചു കിട്ടേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. കാരണം അവ ആ മക്കൾ നിങ്ങളുടെയാ. ദൈവത്തിന്റെ മക്കളായ നമ്മളെ പിശാച് മരണത്തിൽ കുടുക്കി നമ്മളെ നമ്മുടെ സ്വയത്തിലേക്ക് വിട്ടു. സ്വയത്തിലേക്ക് വിട്ടിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി സ്വന്തം രാജ്യം അന്വേഷിച്ചു പോയിരിക്കുകയാണ്. നമ്മളെ തിരിച്ചു കിട്ടേണ്ടത് ദൈവത്തിന്റെ അവകാശമാണ്. ദൈവത്തിന്റെ അവകാശമാണ്. കുഞ്ഞെ, നിനക്ക് ദൈവത്തിൻ്റെതായി തീരാൻ കഴിയണം. നീ നിന്റേതായി ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ അവകാശത്തെ ദൈവത്തിൽ തിരിച്ചു കിട്ടിയിട്ടില്ല. നീ ദൈവത്തിൻ്റെതായി തീരണം. ദൈവരാജ്യ സുവിശേഷത്തിന്റെ കാമ്പാണത്. നാം ദൈവത്തിൻ്റെതായി തീരണം. ഇതാണ് കർത്താവ് പറയുന്നത്. എന്ത് തിന്നു, എന്ത് കുടിക്ക്, എന്തുകൊടുക്കുന്നല്ല മക്കളെ, നീ മുമ്പേ ദൈവത്തിൻ്റെതായി തീരെ. ദൈവരാജ്യം അന്വേഷിക്കേ, നീ ദൈവത്തിൻ്റെതായി തീരെ. അല്ലാതെ ദൈവത്തെ ഉപയോഗിച്ച് നീ നിന്റേതായി തുടരാനായിട്ട് ആഗ്രഹിക്കുന്ന ഭക്തി അല്ല ഇത്. പകരം നീ നിന്റെ സാമ്രാജ്യമൊക്കെ വിട്ടിട്ട് നീ ദൈവത്തിൻ്റെതായി തീര്. ദൈവത്തിന്റെ അവകാശമായി നീ മാറ്. ദൈവത്തിന്റെ അവകാശമായി നീ മാറ്. അതെങ്ങനെ സംഭവിക്കും? ദൈവത്തിന്റെ അവകാശമായി മാറുമ്പോ, ശ്രദ്ധിച്ചേ, നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങൾ താമസിക്കുന്ന വീട്, ശ്രദ്ധിച്ച് കേൾക്കണം, താമസിക്കുന്ന വീട് നിങ്ങൾ പണിത് ഉയർത്തി അതിൽ താമസിക്കുക, ആ വീട് ആരുടേതാ? നിങ്ങളുടേതല്ലേ. അത് ആരുടെ അവകാശം? കോൺട്രാക്ടർ. നിങ്ങളുടെ അവകാശമല്ലേ, നിങ്ങളുടെ അവകാശമല്ലേ. അപ്പൊ ആരാണോ ആ വീട്ടിൽ താമസിക്കുന്നത്, അത് അവരുടെ അവകാശമാ, അവരുടെ അവകാശമാ. ഇപ്പൊ നിങ്ങളുടെ പിള്ളേരോട് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറയാ, പിള്ളേര് പറയാ, അയ്യടാ ഇത് ഞങ്ങളുടെ വീടാ, ഞങ്ങളുടെ പപ്പയുടെ വീടാ, ഞങ്ങളുടെ അവകാശമാ. മനസ്സിലായോ? അപ്പൊ വീട്ടിൽ ആ വീട് ആരാണോ ഉണ്ടാക്കിയത്, വീട്ടിൽ ആരാണോ താമസിക്കുന്നത്, അദ്ദേഹത്തിന്റെ അവകാശമാണത്. ദേവാലയ പണിയിലൂടെ എന്താ സംഭവിക്കണേ? നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ദേവാലയ പണിയിലൂടെ എന്താ സംഭവിക്കുന്നത്? ഒന്നുകൂടി ചോദിക്കാം, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ദേവാലയ പണിയിലൂടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഒരു വീട് പണിത് അതിൽ നിങ്ങൾ താമസിക്കുമ്പോൾ ആ വീട് നിങ്ങളുടെ അവകാശമാണ് എങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവം ഒരു വീട് പണിത് ദൈവം അതിൽ താമസിക്കുമ്പോ അത് ആരുടെ അവകാശമാണ്? മനസ്സിലാകാത്ത പോലെ ഇരിക്കരുത്. നമ്മുടെ ഉള്ളിൽ ദൈവം നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒരു വീട് പണിത് അതിൽ നിങ്ങൾ താമസിക്കുമ്പോൾ ആ വീട് നിങ്ങളുടെ അവകാശമായിരിക്കുന്നത് പോലെ ദൈവം ക്രിസ്തയേശുവിൽ നമ്മളിൽ ഒരു ഭവനം പണിത് തന്റെ നിവാസമാകേണ്ടതിന് പണിതിട്ട് ദൈവം അതിൽ താമസിക്കുമ്പോൾ നാം ആരുടെ അവകാശമാണ്? ദൈവത്തിന്റെ അവകാശമാണ് നാം, ദൈവത്തിന്റെ അവകാശമാണ് നാം. അതിനു വേണ്ടിയാണ് ഈ അകത്തൊരു ദൈവം ഒരു ഭവനം പണിയുന്നത്, നമ്മുടെ അകത്ത് ദേവാലയം പണിയുന്നത്. നമ്മൾ ഒരു വീട് പണിത് താമസിക്കുമ്പോൾ അതിന് വെറും വീടെന്നേ പറയത്തുള്ളൂ. ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു വീട് പണിത് താമസിക്കുമ്പോൾ അതിന്റെ പേര് ദൈവം വസിക്കുന്നത് കൊണ്ട് ദേവാലയം. അത് ദൈവത്തിന്റെ അവകാശമാണ്. നമുക്ക് ദൈവത്തിന്റെ അവകാശമായി തീരണോ? തീരണോ? അങ്ങനെയെങ്കിൽ നാം ദൈവത്തിന്റെ മക്കളായ അവകാശം. രണ്ടവകാശങ്ങളാ കിടക്കുന്നത്. ഇതുകൊണ്ടാണ് വെളിപ്പാട് 21:7 പറയുന്നത്, ഈ കോഴ്സിൽ ജയിക്കുന്നവൻ ഇത് അവകാശമായ അവനിക്ക്. ആദ്യം ഞാൻ അവന് ദൈവമായി, അതാണ് ആദ്യത്തെ അവകാശം. ദൈവത്തിന്റെ അവകാശം, അതിനുശേഷം നമ്മുടെ അവകാശം, അവൻ എനിക്ക് മകനുമായി. ഈ രണ്ട് അവകാശങ്ങളും അവിടെ പ്രാപിക്കപ്പെടണം. ഈ രണ്ട് അവകാശങ്ങളും അവിടെ പ്രാപിക്കപ്പെടണം. വായിച്ച് വെളിപ്പാട് 21:7.
ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും.
രണ്ട് അവകാശങ്ങളാ, ഞാൻ അവന് ദൈവവും, ഞാൻ അവന് ദൈവവും. അപ്പൊ അവന്റെ ദൈവം ആരല്ല? അവന്റെ ദൈവം വയറല്ല. അവന്റെ ദൈവം ആരല്ല? അവന്റെ ദൈവം മണിയല്ല. അവന്റെ ദൈവം മാമോനല്ല. അവന്റെ ദൈവം ഞാനാ. അവന്റെ ദൈവം ഞാനാ. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോഴേ ഇത് നാം പ്രൂവ് ചെയ്യണം. അങ്ങനെയുള്ളവർ എനിക്ക് മകനുമായി. അത് നമ്മുടെ അവകാശം, അത് നമ്മുടെ അവകാശമാ. അപ്പൊ ദേവാലയം പണിയിലൂടെ എന്തുവാ സംഭവിക്കുന്നേ? ദേവാലയം നമ്മുടെ ഉള്ളിൽ പണിയുന്ന ദേവാലയത്തിൽ ദൈവം നിവാസമാകേണ്ടതിനാ പണിയുന്നേ. അങ്ങനെ ദൈവം വസിക്കുന്ന ഭവനം ദൈവത്തിന്റെ അവകാശം. ഇതുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധന്മാരിൽ ദൈവത്തിന്റെ അവകാശത്തിന്റെ. നമ്മളെപ്പോഴും നമ്മുടെ അവകാശം അന്വേഷിച്ച് നടക്കുക, ദൈവത്തിന്റെ അവകാശം അന്വേഷിക്കുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെതാണ്. നമ്മളെ സ്വയത്തിലേക്ക് പിശാച് കൊണ്ടുവന്ന് നമ്മളെ ദൈവത്തിന് അകറ്റിക്കളഞ്ഞു. ആ സ്വയത്തെ ത്യജിച്ച് നമ്മൾ തിരികെ വരണം. ഇവിടെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അവലോകനം ചെയ്യണം. നാം ഇന്ന് ഏത് തലത്തിലാണ് ആയിരിക്കുന്നേ? ദൈവത്തെ ഉപയോഗിച്ച് ഞാൻ ധനവാനാകാൻ ശ്രമിക്കുകയാണോ? എന്റെ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെയും ചെമത്തേരി കൊണ്ട് തീരുന്ന ധനവാൻ? അതോ ഞാൻ ദൈവത്തിന്റെ അവകാശമായി തീർന്നിട്ട് ഞാൻ ഒരു നിത്യ ധനവാനായി, നിത്യ തേജസ്സിൽ വസിക്കുന്നവനായി, ദൈവത്തിന്റെ മകനായി അവകാശം പ്രാപിക്കാൻ ആഗ്രഹിക്കുകയാണോ? ഏതാ നമ്മുടെ ചിന്ത? ഈ ലോകത്തിലെ മതങ്ങൾ ചിന്തിക്കുന്നത് ഈ ദൈവത്തെ ഉപയോഗിച്ച് എനിക്കൊരു ധനവാനായി തീരണം. മൂന്ന് ടൈപ്പാണ് ജനങ്ങൾ. ഹൃദയത്തിൽ കർത്താവ് പിടിക്കുന്ന വെളിപ്പെടുത്തുന്ന മൂന്ന് ടൈപ്പാണ് ജനങ്ങൾ. ഒന്ന്, സ്വന്തം ശക്തി ഉപയോഗിച്ച്, സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് ധനവാന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം. രണ്ടാമതൊരു കൂട്ടം, ദൈവത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമതൊരു കൂട്ടം, ദൈവത്തിന്റെ സമ്പത്തായി മാറി നിത്യ ധനവാന്മാരായി തീർന്ന കൂട്ടം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏത് കൂട്ടത്തിൽ പെടുക? ഒന്നുകൂടി പറയാം, മനസ്സിലായില്ല. ഒന്ന്, ഈ ലോകത്തിലെ ജനം അവര് സ്വന്തം ശക്തിയും ഇൻഫ്ലുവൻസും കഴിവുകളും ഉപയോഗിച്ച് അവർക്ക് ധനവാന്മാരായി തീർന്നു. അവർക്ക് സമ്പത്ത് ശേഖരിക്കും. ഭക്തന്മാരുടെ കൂട്ടം ദൈവത്തിന്റെ ശക്തിയും സ്വാധീനവും എല്ലാം ഉപയോഗിച്ച് അവർക്ക് തന്നെ ധനവാന്മാരായി മാറും. മൂന്നാമത്തെ കൂട്ടം ഈ ജീവിതത്തിൽ അവർക്ക് തന്നെ സമ്പന്നരായി തീരുകയല്ല, അവർ ദൈവത്തിന്റെ സമ്പത്തായി മാറും. ഇതിലേതിലാണ് നമ്മൾ കിടക്കുക? അവനവനെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഇതിന്റെ റിസൾട്ട് അവനവനാണ് അനുഭവിക്കേണ്ടത്. ഇത് സമയം കളയാനുള്ള സഭയോഗമല്ല, നിങ്ങളുടെ കാശ് പിരിക്കാനുള്ള സഭയോഗമല്ല. നിങ്ങൾ ഓരോരുത്തരെയും ക്രിസ്തുവിൽ പിതാവിന്റെ മാറിലേക്ക് എത്തിക്കുവാനുള്ള ദൈവത്തിന്റെ സ്നേഹ സന്ദേശം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇതിൽ ഏതിൽപ്പെടുന്നു? തനിക്ക് തന്നെ സമ്പത്തുണ്ടാക്കി തന്റെ ബുദ്ധി ശക്തി ഉപയോഗിച്ച് ലോകത്തിൽ അവസാനിക്കുന്ന ലെവലാണോ, മരണം വിഴുങ്ങുന്ന ലെവലാണോ, അതോ ദൈവത്തെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചും ആരാധിച്ചും ഒക്കെ കിട്ടും എന്ന തലത്തിൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും ഒക്കെ തനിക്ക് തന്നെ സമ്പന്നനായി തീർന്ന് മരണത്താലെല്ലാം വിഴുകപ്പെടുന്ന ദൈവത്തിന്റെ വചനം പറയുന്ന ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ ക്രിസ്തുവിനെ അന്വേഷിച്ച് ക്രിസ്തുവിൽ ആശ്രയിച്ച് ഇതാ അങ്ങനെയുള്ള സകല മനുഷ്യരും അരിഷ്ടരായി തീർന്ന ടൈപ്പാണോ, അതോ ഈ ലോക ജീവിതത്തിൽ കുഞ്ഞെ നീ ദൈവത്തിന്റെ സമ്പത്തായി നീ മാറുകയാണോ, അതോ ദൈവത്തെ ഉപയോഗിച്ച് നീ സമ്പത്ത് ഉണ്ടാക്കുകയാണ്? ഏത് കാറ്റഗറി പെടുന്നു? ലൂക്കോസ് സുവിശേഷം. Father, we thank you. 12th verse. അതിന്റെ 16 മുതൽ വായിച്ചു.
ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചതേ ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ ആകുന്നു.
മതി, തനിക്ക് തന്നെ സമ്പന്നനാകുന്നവനും ദൈവത്തിന്റെ സമ്പത്തായി മാറും. എങ്ങനെ? തനിക്ക് തന്നെ സമ്പന്നനാകുന്നു. വേറൊരുത്തൻ ദൈവത്തിന്റെ സമ്പത്തായി മാറും. ഹല്ലേലൂയ. തനിക്ക് തന്നെ സമ്പന്നനാകുന്നത് എങ്ങനെയാ? രണ്ട് രീതിയിലുണ്ട്. തന്റെ ബുദ്ധിയും ശക്തിയൊക്കെ ഉപയോഗിച്ച് ഇതാ സമ്പന്നനാണ്. പിന്നെ കുറച്ചും കൂടി കൂടിയ ഭക്തിയുടെ നിലപാട്, ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം തരാമെന്നിരിക്കുന്നില്ല, ദൈവം തരൂ. ദോഷികളുടെ മേലും നല്ലവരുടെ മേലും ഒക്കെ മഴ പെയ്യുന്ന ദൈവം തരും. ഇതാ, അതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അരിഷ്ടരായ കൂട്ടം. ആ രീതിയിലും നമുക്കാകാം. തനിക്ക് തന്നെ സമ്പന്നനായി തീരും. പക്ഷെ അവനെ ദൈവം പറയുന്നത് മൂഢൻ. കാരണം ഈ താനെന്ന് പറയുന്ന സംഭവം മരണത്തിന്റെ കീഴില്ല. ഈ താനെന്ന് പറയുന്ന സംഭവം മരണത്തിന്റെ കീഴില്ല. ഹല്ലേലൂയ. തന്റെ സമ്പത്ത് ഒന്ന് ആർക്കും കൊടുക്കാതെ പിടിച്ച് വെക്കാം. അമ്മച്ചിയായാലും അപ്പച്ചനായാലും ഇങ്ങനെ പിടിച്ച് വെക്കുക. എല്ലാം തലനേടാ കീഴിൽ വെച്ചിട്ടുണ്ട്. താൻ ഇങ്ങനെ ചാറായി കിടങ്ങുക. പക്ഷെ വിടാതെ പിടിച്ചു വെച്ചിരിക്കല്ല ഇവിടെ. മരണ അമ്മച്ചിയെ പിടിക്കുമ്പോൾ, മരണ അപ്പച്ചനെ പിടിക്കുമ്പോൾ സകലതും അപ്പച്ചൻ ഉണ്ടാക്കിയത്, അമ്മച്ചി ഉണ്ടാക്കിയത് സകലതും അപ്പച്ചനും അമ്മച്ചിക്കും പോയി, എല്ലാം പോയി. ഇതാ കർത്താവ് ചോദിക്കുന്നത്, നീ കൂട്ടി വെച്ചത് ആർക്കാകും? അടുത്ത രണ്ട് കാറ്റഗറി എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ വെറും പോഷത്വമാണ്. ലോകം നമ്മളെ ഭയങ്കര ബുദ്ധിമാനെന്നൊക്കെ പുകഴ്ത്തും. നിങ്ങൾ അറിയുമ്പോൾ ചാകം കിടക്കുന്നവന് ചിലപ്പോൾ എഴുന്നേറ്റ് വരുമ്പോ എഴുന്നേറ്റ് അത്ര ബഹുമാനമായിരിക്കും. പക്ഷെ ബുദ്ധിയുള്ളവരാണ്. ഇവിടെ നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയായി ദൈവിക വിഷയമായി സമ്പന്നനാകാതെ, ഇംഗ്ലീഷിൽ പറഞ്ഞ റിച്ച് ടുവേർഡ്സ് ഗോഡ്, അതിന്റെ അർത്ഥം നീ ദൈവത്തിന്റെ സമ്പത്തായി മാറണം. നീ ദൈവത്തിന്റെ സമ്പത്തായി മാറണോ? ഞാൻ എങ്ങനെയാ ദൈവത്തിന്റെ സമ്പത്തായി മാറണേ? ഇതല്ലേ തൊട്ടു മുമ്പ് കേട്ടത്? കുഞ്ഞെ, നീ ഉണ്ടാക്കുന്ന വീട്, നീ താമസിക്കുന്ന വീട് നിന്റെ അവകാശമാണ്, നിന്റെ സമ്പത്താണെങ്കിൽ ദൈവത്തിന്റെ ഉള്ളിൽ ഒരു വീട് തനിക്ക് താമസിക്കാൻ പറ്റുന്നാൽ അത് ആരുടെ സമ്പത്താ? ദൈവത്തിന്റെ സമ്പത്തല്ലേ? ദൈവത്തിന്റെ അവകാശമല്ലേ? ദൈവം അത് ആർക്കും വിട്ടുകൊടുക്കുവോ? ഹല്ലേലൂയ! ദൈവത്തിന്റെ സമ്പത്തായി മാറുക, ഇതാണ് ദൈവരാജ്യ സുവിശേഷത്തിന്റെ കാതല്. നീ ദൈവത്തിൻ്റെതായി മാറുക. അല്ലാണ്ട് ഈ ലോക ജീവിതത്തിൽ മറ്റു മതങ്ങൾ ചെയ്യുന്നത് പോലെ ഇതാ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പോക്കറ്റ് എന്റെ സമ്പത്താക്കി മാറ്റുന്ന ആ ലിമിറ്റഡ് പരിപാടി ഉപേക്ഷിച്ചിട്ട് കുഞ്ഞെ നീ ദൈവത്തിന്റെ സമ്പത്തായി മാറുക. അതെങ്ങനെ പറ്റും? ദൈവത്തിന്റെ ആലയം പണി എന്നിൽ നടന്നാൽ, ദൈവത്തിന്റെ ഭവനം എന്നിൽ നടന്നാൽ ഞാൻ ദൈവത്തിന്റെ അവകാശമാ, ദൈവം എന്റെ ഉള്ളിൽ താമസിക്കുകയാ. ഹല്ലേലൂയ! ദൈവം പറഞ്ഞു തന്നു എങ്ങനെ ദൈവത്തിന്റെ സമ്പത്തായി മാറാന്ന് പറഞ്ഞു തന്നോ? ഹല്ലേലൂയ! ദൈവത്തിന്റെ വീട് എന്റെ ഉള്ളിൽ. ഹല്ലേലൂയ! ഇങ്ങനെ ദൈവത്തിന്റെ സമ്പത്തായി മാറാം. ആ നിങ്ങളുടെ അവകാശം നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി മാറെന്നും പറഞ്ഞ് ഒരുത്തൻ ഇടിച്ചു കയറാൻ വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? ഇപ്പൊ റൈജുബറിന്റെ വീട്ടിലേക്ക് ഒരാൾ അങ്ങ് ഇറങ്ങുന്ന, റൈജുബർ മാത്രമല്ല ഇറങ്ങാൻ പോണെ, പുള്ളേര് രണ്ടും കൂടെ ഇറങ്ങും ഇല്ലേ? ഇത് ഞങ്ങളുടെ അവകാശം. എന്നാൽ കുറച്ച് കൂടുതൽ ആളുകൾ വന്നു ഇവരെയൊക്കെ തട്ടിയിട്ടിട്ട് അവരാ വീട്ടിൽ കയറും. പക്ഷെ ദൈവത്തിന്റെ വീട്ടിലേക്ക് ഇത് ഞങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ ദൈവത്തെ തട്ടി താഴെ ഇട്ടിട്ട് കേറി താമസിക്കാൻ പറ്റുമോ? ഇവൻ പിശാച് പോലും വിറക്കുക, ദൈവം ഏകനെന്ന് വിശ്വസിക്കാൻ മാത്രമേ വിറക്കുക കൂടി ചെയ്യുക. ഹല്ലേലൂയ! ദൈവത്തിന്റെ അവകാശമായി മാറും മക്കളെ. തല തിരിയരുത്, തല തിരിയരുത്. ഇന്ന് പല പല ഭാഗങ്ങളും പല സഭകളിലും കേൾക്കുന്ന ഒരു കാര്യം, ഈ കൊറോണ പീരീഡ് വന്നപ്പോ ആളുകളെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെട്ടു, യഥാർത്ഥ സ്വഭാവം പലരുടെയും വെളിപ്പെട്ടു. നേരത്തെ മുമ്പ് തന്നെ അവര് ഇതാ മറ്റു മതങ്ങൾ ചെയ്യുന്നത് പോലെ ദൈവത്തെ ഉപയോഗിച്ച് തങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. അതായത് പൂഞ്ഞാട്ടിയിട്ട് ബ്രാൻഡിനെ പിടിക്കുന്ന പരിപാടിയാണല്ലോ അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ജനം ചെയ്യുള്ളൂ. മനുഷ്യപുത്രന്മാരുടെ ചിന്ത അതാണ്. അവര് വളർന്നു വന്നത് ലോകത്തിൽ വലിയവനാകാൻ അവര് വളർന്നു വന്നേക്കണേ. അപ്പൊ ഈ ജനത്തിൽ നിന്ന് എന്തെങ്കിലും ജനത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന അവരെ, അവർ ഇതേ സിസ്റ്റം ഉപയോഗിച്ചു. പൂഞ്ഞാട്ടിയിട്ട് ബ്രാൻഡിനെ പിടിക്കുന്ന പരിപാടി ദൈവദാസന്മാര് അതാ ഉപയോഗിച്ചോണ്ടിരുന്നേ. അതായത് വേ രാജാവേ, ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും എന്നുള്ള ചൂതാട്ടക്കാരൻ പറയുന്നത് പോലെ, ആ ഏറ്റവും നിങ്ങളുടെ പോക്കറ്റിലെ ഏറ്റവും ഉയർന്ന നോട്ടിന്റെ കൈ പിടിക്കേ, നീ അത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് പറയും കൊല്ലത്തൊരാക്കി കിട്ടി, സാക്ഷ്യം പറയും. ഇതാ മൈസൂര് വേറൊരാക്കി കിട്ടി എന്നൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ട് ഇതാ നിങ്ങളെ കൊണ്ട് പൂഞ്ഞാട്ടി എടിപ്പിക്കും. ജനം ഇങ്ങനെ വളർന്നു വന്നു. അപ്പൊ ഈ ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തിന് അങ്ങോട്ട് ചെറുതിട്ടിട്ട് ദൈവത്തിന് വലുത് മേടിക്കണം, എന്നിട്ട് എനിക്ക് തന്നെ സമ്പന്നനായി മാറണം. ജനത്തിന്റെ മനോഭാവം അല്ല ഈ ഒരു തലത്തിലേക്കായിപ്പോയി, ഈ ഒരു തലത്തിലേക്ക് പോയി. അങ്ങനെ ആരെങ്കിലും പോയതാ അവൻ അനുഗ്രഹീതനെന്ന് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളെ, ദൈവത്തിന് കൊടുത്ത കിട്ടാതൊന്നും ഇരിക്കത്തൊന്നുമില്ല. പക്ഷെ വിഷയം നമ്മുടെ മനോഭാവമാണ്. എത്ര കൊടുത്തു എന്നല്ല ദൈവം നോക്കുന്നത്, എന്തുകൊണ്ട് കൊടുത്തു, എങ്ങനെ കൊടുത്തു. അനേക ധനവാന്മാർ വന്ന് അവരുടെ സമൃദ്ധിയിൽ നിന്ന് പലതും കിട്ടും. പക്ഷെ അതിനേക്കാൾ വലുതായിരുന്നു സ്വർഗത്തിലെ ദൈവം കണ്ട ഒരു വിധവയിട്ട രണ്ട് ചില്ലിക്കാശ്. കർത്താവ് പറഞ്ഞു അവൾ തന്റെ ജീവിതം മുഴുവനും ഇട്ടു. ജീവിതം മുഴുവനും ഇടുന്ന പദ്ധതിയാണ്, ജീവിതം മുഴുവനും ഇടുന്ന പദ്ധതിയാണ് പ്രിയ സഹോദരങ്ങളെ ദൈവരാജ്യ ശുശ്രൂഷ. നമ്മുടെ ജീവിതം മുഴുവനും ഇടണം, ജീവിതം മുഴുവനും ഇടണം. ഹല്ലേലൂയ. പല ദൈവദാസന്മാരും ഈ കൊറോണ കാലയളവിൽ പട്ടിണിയായിട്ടുള്ളത് ദൈവജനത്തിന്റെ ക്വാളിറ്റിയെ കാണിക്കും. ദൈവജനത്തിന്റെ ക്വാളിറ്റി കുഞ്ഞുങ്ങളെ മൂന്ന് ടൈപ്പാ, ശ്രദ്ധിച്ചേ. ഇവിടെ മൂന്ന് ടൈപ്പാ. ലോകജനം, അവർ തനിക്ക് തന്നെ സമ്പന്നനായി തീരാൻ ശ്രമിക്കും തങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച്. ഇനി ദൈവജനത്തെ വളർത്തിക്കൊണ്ട് വന്നത്, അതായത് ഇന്നത്തെ ദൈവജനത്തെ വളർത്തിക്കൊണ്ട് വന്നത് ദൈവരാജ്യത്തിലല്ല, ന്യായപ്രമാണത്തിൽ. വമ്പൻ തെറ്റാണ് അറിവില്ലാത്ത ദേവാസന്മാർ ചെയ്തത്. ന്യായപ്രമാണത്തിലാണ് അവരെ കൊണ്ടുവന്നത്. ന്യായപ്രമാണത്തിൽ അവരെ കൊണ്ട്, അതായത് ന്യായപ്രമാണത്തിന് പ്രവാചകന്മാരുടെ കാലം ഉണ്ടായിരുന്നു യോഹന്നാൻ വരെ. അത് കഴിഞ്ഞ ദൈവരാജ്യം വിശേഷിച്ചു വരുന്നു, അതിന് കൊണ്ടുവന്നില്ല അവര്. ന്യായപ്രമാണത്തെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ദശാംശം മുഴുവൻ സഭയെ കൊണ്ടുവന്നു, ദശാംശം മുഴുവൻ സഭയെ കൊണ്ടുവന്നു. ദൈവത്തിന്റെ വചനം അത് പറയുന്നു, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം മുഴുവൻ കൊണ്ടുവരുവേ, അല്ലാത്ത ജനം ശപിക്കപ്പെട്ടതാ എന്ന ആ ന്യായപ്രമാണ സന്ദേശം ഉണ്ടായിരുന്നു. അവരെ ന്യായപ്രമാണത്തെ വളർന്നു. എന്നിട്ട് ജനം പണത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരിൽ നിന്ന് അത് കിട്ടാൻ വേണ്ടി നല്ലൊരു പങ്കിന് ഒരു ശുശ്രൂഷ കൊടുക്കേണ്ടി വന്നു. ആ ശുശ്രൂഷ എന്നായിരുന്നു അറിയാമോ? നീ ചെറുതിട്ടാ വലിയത് കിട്ടും. എന്നിട്ട് അങ്ങനെ കിട്ടിയവരുടെ സാക്ഷ്യം പറഞ്ഞ് ഇവരെ കൊണ്ട് ഇടിപ്പിക്കുക, ഇവരെ കൊണ്ട്, അല്ലെങ്കിൽ ഇവരിടത്തില്ല, അല്ലെങ്കിൽ ഇവരിടത്തില്ല. കാരണം ഇവരുടെ മനോഭാവം എന്ന് പറയുന്നത് ദൈവത്തിന് ചെറുത് കൊടുത്ത് വലുത് പിടിക്കണം. ശ്രദ്ധിച്ച, ദൈവം തരാതിരിക്കത്തില്ല. ഒന്നില്ലെങ്കിൽ ദൈവം താൽക്കാലിക മണ്ഡലത്തിൽ തരും, അല്ലെങ്കിൽ ദൈവം നിത്യ മണ്ഡലത്തിൽ തരും, അല്ലെങ്കിൽ ദൈവം രണ്ടിലും കൊടുത്തു തരും. കൊടുപ്പിൽ നിന്ന് കിട്ടും, അമർത്തി കുലിക്ക് നിറഞ്ഞ കവിയുന്ന അളവിനെ മടിയിൽ ഇട്ടു തരും. പക്ഷെ ആ മടി നമുക്ക് നമ്മുടെ മൂന്നിൽ രണ്ടു ഭാഗം അദൃശ്യമാണ്, ഒരു ഭാഗമേ ദൃശ്യമുള്ളൂ. ഒന്നില്ലെങ്കിൽ ദൈവം താൽക്കാലികത്തിൽ തരും, അല്ലെങ്കിൽ ദൈവം നിത്യത്തിൽ തരും, അല്ലെങ്കിൽ രണ്ടിലും കൂടെ ഭാഗിച്ചു തരും. ദൈവം തരാതിരിക്കത്തില്ല. പക്ഷെ ഇതല്ല നമ്മുടെ വിഷയം, ഇതല്ല നമ്മുടെ വിഷയം. അപ്പൊ രണ്ടാമത്തെ കൂട്ടർ 10% ദൈവത്തിന് കൊടുത്ത് അവർ തങ്ങൾക്ക് തന്നെ സമ്പന്നനാകാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവരാജ്യത്തിന്റെ അവസ്ഥ അതല്ല. നിന്റെ 10% അല്ല, നിന്റെ 100% നീ ദൈവത്തിൻ്റെതാ. നീ ദൈവത്തിന്റെ സമ്പത്തായി മാറി. നിന്റെ 10% നിന്റെ 100% ദൈവത്തിൻ്റെതാ. നീ ദൈവത്തിന്റെ സമ്പത്തായി മാറുകയാ. ഇതാണ് ദൈവരാജ്യ സുവിശേഷത്തിന്റെ പറയും കാതൽ. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ മാതൃക കാണിച്ചതെന്ന്. യേശു ക്രിസ്തു ഭൂമിയിൽ വെച്ച് പിതാവിന്റെ സന്നിധിയിൽ പിതാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയില് യേശു പറഞ്ഞു, ഒന്നാമത്തെ കൂട്ടരെ പോലെ യേശു ഇങ്ങനെ പറഞ്ഞു, എന്റെ എല്ലാം എന്റെ തന്നെയാ. രണ്ടാമത്തെ കൂട്ടരെ പോലെ യേശു പറഞ്ഞു, എന്റെ 10% നിന്റേതാ. പക്ഷെ യേശു പറഞ്ഞത് മൂന്നാമത്തെ കൂട്ടമായിട്ട്, എന്റേത് അല്ല നിന്റേതാ. ഇതാ ദൈവത്തിന്റെ സമ്പത്തായി നമ്മാണ്. എന്റേത് അല്ല നിന്റേതാ. ആണോ മക്കളെ അവിടെ ദൈവരാജ്യത്തിൽ എത്തിയോ? നിങ്ങൾ എത്തിയോ? ദൈവരാജ്യത്തിൽ എത്തിയോ? അതോ ഇന്ന് ലോകമക്കളുടെ ഇടയിലാണ്? അതോ ഇന്ന് ന്യായപ്രമാണത്തിൽ ജീവിക്കുന്ന ടൈപ്പ് 10% കൊടുത്തിട്ട് സമ്പന്നരായിരിക്കാൻ ശ്രമിക്കുന്നവരാണ്? അതോ നിങ്ങളുടേതെല്ലാം ദൈവത്തിൻ്റെതാ? യോഹന്നാൻ 17:10
എന്റേതെല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാകുന്നു.
ശ്രദ്ധിക്കെ, രണ്ട് അവകാശങ്ങൾ പോണ പോക്കുണ്ടോ ദൈവരാജ്യത്തിൽ? ഈ രണ്ട് അവകാശങ്ങളുണ്ട്. ആദ്യം നമ്മൾ ദൈവത്തിന്റെ സമ്പത്തായി തീരണം. മക്കളെ, നമ്മൾ ദൈവത്തിന്റെ സമ്പത്തായി തീരണം. ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ഡലത്തിൽ നമ്മൾ ഇതൊക്കെ കീപ്പ് ചെയ്ത നമുക്ക് നിൽക്കത്തില്ലെന്നേ. പക്ഷെ അതുകൊണ്ടല്ല, നാം ദൈവത്തിൻ്റെതാണിത് മുഴുവൻ. അതുകൊണ്ട് നമുക്ക് നമ്മളെയും മരിച്ചുകൊണ്ടിരിക്കുന്ന സകലത്തെയും ചേർത്ത് ദൈവത്തിൻ്റെതായി മാറാം. ഇതുകൊണ്ടാ കർത്താവ് എൻ്റെത് എല്ലാം നിന്റേത്. മൂന്നാമത്തെ ഗ്രൂപ്പ്. അതുകൊണ്ട് അടുത്ത അവകാശം എന്താണ്? നിന്റേത് എല്ലാം എൻ്റെതു. വാട്ട് എ ബ്യൂട്ടിഫുൾ ഇൻഹെറിറ്റൻസ്. അങ്ങനെയായോ അതുകൊണ്ടാണോ പലയിടത്ത് ദേശങ്ങളിൽ ദൈവദാസന്മാർ പട്ടിണിയായത്? പല മേഖലകളിലും ദൈവദാസന്മാർ ഈ കൊറോണ കാലത്ത് പട്ടിണിയിലായത്. ഈ ദൈവവചന ശുശ്രൂഷിച്ചിരുന്നെങ്കിൽ, യഥാർത്ഥത്തിൽ ശുശ്രൂഷിച്ചിരുന്നെങ്കിൽ, ഈ ദൈവവചന യഥാർത്ഥത്തിൽ ആത്മമണ്ഡലത്തെ വളർന്നിരുന്നുവെങ്കിൽ അത് സംഭവിക്കുമായിരുന്നോ? കൊറോണ കാലത്ത് പലപ്പോഴും കേൾക്കാനായിട്ട് ഇടയായത് ജനത്തിന്റെ ചിന്ത രക്ഷപ്പെട്ടു. ഇനിയിപ്പോ സഭയിൽ പോയി ദശാംശം കൊടുക്കണ്ടല്ലോ. ഒരു കൂട്ടര് അത് ഈ കൂട്ടര് ഓ സഭായോഗം ഇല്ലാത്തതുകൊണ്ട് ഇനി ഓഫറിങ്ങിനും പൈസ കൊടുക്കണ്ട. ഈ കൂട്ടര് 10% ദൈവത്തിന് കൊടുത്ത് പൂഞ്ഞാറ്റിയിട്ട് വാളയെ പിടിക്കാനിരിക്കുന്ന ടൈം. പ്രിയ കുഞ്ഞുങ്ങളെ, അവനവനെ ശോധന ചെയ്യുക. ഞാൻ ഇന്ന് ഏത് ടൈപ്പ്? ദൈവരാജ്യക്കാരനാണോ അതോ പഴയ നിയമക്കാരനാണോ അതോ ലോക പൈതലാണ് ഞാൻ? ആരാ ഇതില്? ഞാൻ ആരാ ഇതിൽ? അവനവനെ തന്നെ ശോധന ചെയ്യും. ഈ ഒരു കൊറോണ പീരീഡ് നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്, നമ്മളെ തന്നെ വിവരങ്ങൾ ലഭിച്ചു കൊടുക്കുക. ഞാൻ ആരായി? ഈ ഒരു പീരീഡ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിന് മുമ്പ്, കൊറോണ പീരീഡിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായി? കൊറോണ പീരീഡിൽ എങ്ങനെയാ? കൊറോണ പീരീഡിന് മുമ്പ് നിങ്ങൾ രണ്ട് ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ദൈവ പ്രവൃത്തികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു. കൊറോണ പീരീഡ് നിങ്ങൾ എന്ത് ചെയ്യും? രക്ഷപ്പെട്ടു എന്നുള്ള മനോഭാവമാണോ? എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവരാജ്യത്ത് വളരെ ആകണം. ന്യായപ്രമാണത്തിൽ പോലും വന്ന് നിൽക്കുന്നില്ല. പകരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം. ആ കുടുംബത്തിലെ പ്രവൃത്തികൾ മൂവ് ചെയ്യിക്കേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. ദൈവത്തിന്റെ കൈകളും ദൈവത്തിന്റെ കാലുകളും ദൈവത്തിന്റെ ആദരവും ഒക്കെ നമ്മളാണ്. ഭൂമിയിൽ നമ്മൾ വേണം ദൈവത്തിന്റെ ചിന്തകളെ ഇവിടെ നടപ്പിലാക്കാൻ, ലോകത്തിന്റെ പ്രകാശമായി തീരാൻ. നമ്മൾ പുറകിലേക്കല്ല പോകേണ്ടത്. ലോകത്തിലായിരുന്നു അന്ന്, എല്ലാം നമ്മുടേതാണ്. നമ്മുടെ കൈവിടുത്തുകൊണ്ട് നമ്മൾ നേടാൻ ശ്രമിക്കുന്നു. തുടർന്ന് നമ്മൾ കേട്ട സുവിശേഷം, യേശു രക്ഷകനായ സ്ത്രീകൾക്ക് ഇവിടെ ന്യായപ്രമാണത്തിൽ നിർത്തി നമ്മുടെ 10% ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവിടെ നമ്മൾ ദൈവരാജ്യ സുവിശേഷം കേട്ടു. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ സമ്പത്തായി മാറേണ്ട നമ്മൾ പുറകിലേക്കല്ല പോകേണ്ടത്. നമ്മൾ പോകേണ്ടത് മുമ്പിലേക്കാ പോകേണ്ടത്. പിന്നുള്ളതിനെ മറന്ന് മുൻപിലേക്ക് പോകണം. തുടർന്ന് ദൈവരാജ്യത്തിലുള്ള ഒരു വ്യക്തി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നല്ലേ? ദൈവരാജ്യത്തിലുള്ള വ്യക്തിയുടെ സകലതും ദൈവത്തിൻ്റെതാ, അവന്റേതായി ഒന്നുമില്ല. യേശു പറഞ്ഞതുപോലെ പിന്നെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം? യേശു ഓപ്പറേറ്റ് ചെയ്തതുപോലെ ഓപ്പറേറ്റ് ചെയ്യണം. യേശു എന്നാ പറഞ്ഞേ? എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്റേതായിട്ട് ഒന്നുമില്ലേ, എന്റേതായിട്ട് ഒന്നുമില്ല. പിന്നെ എല്ലാം ആരുടേതാ? എല്ലാം പിതാവിൻ്റെതാ, എല്ലാം പിതാവിൻ്റെതാ. ഒരു രോഗിയെ സൗഖ്യമാക്കണമെങ്കിൽ പോലും പിതാവിന്റെ പെർമിഷൻ വേണം. ബത്സയിദ കുളക്കരയില് അനേക രോഗികൾ കിടക്കുക. കർത്താവിന് പിതാവിൽ നിന്ന് കിട്ടിയ പെർമിഷൻ ഒരാളെ സൗഖ്യമാക്കാൻ. തന്നിൽ നിന്നൊന്നും തുടങ്ങുന്നില്ല, കാരണം തൻ്റെതൊന്നുമില്ലെന്ന്, എല്ലാം പിതാവിൻ്റെതാണേ. നിങ്ങളുടെ എല്ലാം പിതാവിന്റെ, സ്വർഗീയ പിതാവിന്റെ യഥാർത്ഥ ഓണറുടേതായി തിരികെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന്റെ സമ്പത്തായതിന്റെ ഒരു എക്സ്റ്റേണൽ റിസൾട്ട് ആണത്. നിങ്ങളുടെ ഉള്ളിൽ ദൈവം ആലയം പണിതുകൊണ്ട് ഇരിക്കുന്നു എന്നതിന്റെ റിസൾട്ട് ആണത്. അകത്ത് ദൈവത്തിന്റെ വാസവും ദൈവത്തിന്റെ ആലയവും അല്ല എങ്കിൽ സ്വയ ആലയമാണ്, സ്വന്ത വാസമാണ്. അവനവൻ ദൈവത്തിന്റെ സ്വത്തായി മാറത്തില്ല, പകരം ദൈവത്തെ ഉപയോഗിച്ചും ഉപയോഗിക്കാതെയും അവനവൻ തന്നെ സമ്പന്നനായി മാറുകയാണ്. അതിനായി ശ്രമിക്കുകയാണ്. അവനോ നിർബന്ധമില്ല. കർത്താവ് പറയുന്നു ദൈവിക വിഷയവുമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ സമ്പത്താകാതെ തനിക്ക് താൻ സമ്പത്തായി മാറുന്ന ഏതവന്റെയും അവസ്ഥ ഇതായിരിക്കും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അവനവനെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യുക, വേറൊരാൾ ജഡ്ജ് ചെയ്യാൻ പോകരുത്. ഈ കാലത്ത്, ഈ കൊറോണ കാലത്ത് നമ്മൾ ഏത് സ്റ്റെപ്പായിരുന്നു നമ്മുടെ ജീവിതത്തിനെടുക്കുക? എങ്ങനെയായിരുന്നു പോയത്? നിവർത്തിയില്ല. ചിലപ്പോ ഈ ആള് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സഭായോഗത്തിൽ വരുമ്പോ ഈ പലരും ഈ സഞ്ചിയും കൊണ്ട് പോണതുകൊണ്ട്, ഈ ഓഫറിംഗിന് പരിപാടി സഞ്ചിയും കൊണ്ട് പോവാണ്. ഈ സഞ്ചിയും കൊണ്ട് പോകുന്നത് കൊണ്ട് ഈ ആളുടെ മുമ്പിൽ ചെന്നിട്ട് ഈ കൊച്ചു കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ ചില മിടുക്കന്മാരുണ്ട്, അവര് ചെന്നിട്ട് കാണണം. ഈ ചിലര് കണ്ണടച്ച് ഭയങ്കര ഭക്തിയോട് നിൽക്കും. ഇവരെന്തെന്നറിയാം, ഒരു ഇങ്ങനെ കയ്യിലൊരു തട്ടും തട്ടി ചിരിച്ചിരുന്ന് കിലുക്കും. കാരണം ഇത് ഇട്ടിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോവുള്ളന്നാ പറയണേ. അപ്പോ കുട്ടികളൊന്ന് ചിന്തിച്ചോണ്ടല്ല, ഒരു കൈയുണ്ടൊരു തട്ടും കൊണ്ട് ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കും. അപ്പോ അതുകൊണ്ട് നിവർത്തിയില്ലാതെ ഇടുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഇടുന്നതും കൊടുക്കുന്നതും അല്ല വിഷയം, നമ്മുടെ മനോഭാവം ഏതാ, നമ്മുടെ മനോഭാവം ഏതാ, നമ്മുടെ മനോഭാവമാണ് വിഷയം. ഈ കൊറോണ പീരീഡില് പലരും ഇതാ എന്നോട് ചോദിച്ചൊരു ചോദ്യം, അതായത് ഞാൻ അവർക്കായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അവർ ചോദിച്ചൊരു ചോദ്യം, ദേവദാസിന് ഈ വാക്സിൻ എടുക്കണമെന്ന് കമ്പനി നിർബന്ധം പറയും, ഞങ്ങൾ വാക്സിൻ എടുക്കണോ വേണ്ടേ? ഞാൻ അവരോട് ദൈവാനുഗ്രഹ സൺഡേ മീറ്റിംഗ് അതിനെ കുറിച്ച് കൂടുതൽ പറയാം. ഞാൻ അവരോട് പറയുന്നതായി, ദിസ് ഇസ് യുവർ പേഴ്സണൽ ഡിസിഷൻ. ഓക്കേ, പിന്നെ നിങ്ങൾ എന്നോട് ഒന്ന് ചോദിച്ചു, ഇവിടെയൊക്കെ ഇതിന്റെ ഒരു മനോഭാവം ഇതാണ്, നിങ്ങളുടെ ജോലിക്ക് അതായത് പണത്തിനെ സ്പർശിക്കുമെന്ന് കണ്ടപ്പോ ഒരാളോട് ചോദിക്കുക, ചാടിപ്പോയി പോയി വാക്സിൻ എടുത്തോ നിങ്ങള്? അങ്ങനെയെങ്കിലും ഒരു പ്രശ്നമുണ്ട്, മാർക്കോ ദുവീശ് വരുമ്പോ നിങ്ങൾ വീഴാൻ സാധ്യത കൂടുതലാണ്. ഇത് മാർക്കോ ദുവീശ് ഒന്നുമല്ല, മാർക്കോ ദുവീശ് വരുമ്പോ നിങ്ങളുടെ മനോഭാവമാണ് ഇവിടുത്തെ വിഷയം. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു സഹോദരനോട് പറഞ്ഞത്, ഞാൻ പോയി വാക്സിനൊക്കെ എടുത്തോ, പിന്നെ ആ 666 ഇല്ലേ അതിന്റെ ഒരു സംഭവമായത് ഞാനെടുത്തു. വിശ്വാസിയാ പറഞ്ഞേ. അപ്പോ അദ്ദേഹം തന്നെ പറയാണ്, ഇത് അതിൻ്റെതാണ്, ഞാനെടുത്തു. എന്റെ അർത്ഥം, കുഞ്ഞെ നീ അറിഞ്ഞുകൊണ്ട് തന്നെ അതാണെന്ന് അറിഞ്ഞുകൊണ്ട് എടുത്തിരിക്കുക. ശരിക്കും അതല്ല, പക്ഷെ പുള്ളിയുടെ എന്തെങ്കിലും അതാണ്. നമ്മളുടെ മനോഭാവം, നിങ്ങൾ വാക്സിൻ എടുത്തു പറഞ്ഞ 666 മുദ്രയൊന്നും വന്നിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുകയോ അകറ്റത്തില്ല, നമ്മൾ എടുക്കുന്ന മരുന്നും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല അകറ്റുകയോ ഇല്ല. അത് അവനവന്റെ ചോയ്സാ, എനിക്ക് വേണോ വേണ്ടയോ. കാരണം ഏത് സാധനം കുത്തി വെക്കണേ, എന്റെ ശരീരത്തിൽ ഈ മരുന്നിന്റെ ആവശ്യമുണ്ടോ, ഇതൊക്കെ അവനവന്റെ ചോയ്സാ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെയൊക്കെ പുറയിലെ മനോഭാവം, നമ്മുടെ മനസ്സ് ഇതുവരെ വളർന്നിട്ടുള്ളൂ, മനം പുതുക്കി രൂപാന്തരം പ്രാപിക്കുക നമ്മളോട് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇന്ന് ഏത് ലെവലിൽ നിൽക്കുന്നു? പണമാണോ നമ്മുടെ ദൈവം? പണത്തിന് വേണ്ടിയാണോ നമ്മൾ ക്രിസ്തുവിനെ ആശ്രയിക്കുന്നത്? അങ്ങനെയെങ്കിൽ ക്രിസ്തു അല്ല നമ്മുടെ ദൈവം, പണമാണ് ദൈവം. പകരം ക്രിസ്തു തന്ന സമ്പത്ത് കൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ സർവ് ചെയ്യാണോ? ഇത് എന്റേതല്ല, എന്റെ ക്രിസ്തുവിൻ്റെതാന്ന് പറഞ്ഞ് സർവ് ചെയ്യാണോ? ക്രിസ്തുവാ നിങ്ങളുടെ കത്ത്. നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യും, നമ്മളെ തന്നെ ശോധന ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എല്ലാം നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നാം ഇതുവരെയും ദൈവത്തിന്റെ അവകാശമായി മാറി. അങ്ങനെയെങ്കിൽ നിങ്ങളെ തൊടുന്നവൻ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടും. ഒരാൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ ദൈവത്തിന്റെ അവകാശം, ദൈവത്തിന്റെ പ്രോപ്പർട്ടി. നിങ്ങളുടെ വീട് ഇതാ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇടിഞ്ഞു പോയാൽ, പെയിന്റ് ചീത്തയ്ക്കിടന്നാൽ ആരത് ചെയ്യും? നിങ്ങൾ ചെയ്യും. കാരണം അതെന്താ? നിങ്ങളുടെ അവകാശം. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം ശരീരമാകട്ടെ മറ്റു ഭാഗമാകട്ടെ ഏതെങ്കിലും ഒരു ഭാഗം പിശാച് ഇടിച്ചു കളഞ്ഞാൽ ആരത് റെഡിയാക്കിയെടുക്കും? ദൈവം അത് റെഡിയാക്കിയെടുക്കും. കാരണം അത് ദൈവത്തിന്റെ അവകാശമാണ്, ദൈവത്തിന്റെ അവകാശം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവരാജ്യ സന്ദേശം ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരുന്നതിന്റെ ഉദ്ദേശം ഈ മൂന്നാമത്തെ കാറ്റഗറി കടന്ന്, അതായത് ലോകത്തിന്റെ കാറ്റഗറി കടന്ന്, ലോകത്തിൽ ദൈവം തന്ന കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും അധ്വാനിച്ച് തനിക്ക് തന്നെ സമ്പന്നനായ ഒരുവനെ, ഈ ലോകത്തിന്റെ ഇന്നത്തെ പാറ്റേണിലുള്ള യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച് ലോവിൽ നിർത്തുന്ന സുവിശേഷത്തിൽ കൊണ്ടുവരാനല്ല നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തി. ദൈവത്തിന് സ്തോത്രം. ഇനി ഇവിടെ നിന്നും പുറകിലേക്ക് പോകാനല്ല, ഇവിടെ നിന്നും പുറകിലേക്ക് പോകാനല്ല, ഇവിടുന്ന് 10% കൊടുത്ത് പൊക്കോണ്ടിരുന്ന നിങ്ങൾ, നിങ്ങളുടെ 100 ദൈവത്തിൻ്റെതാണ്. എന്നിട്ട് എങ്ങനെ മൂവ് ചെയ്യണം അറിയാമോ? ഇനി നിങ്ങൾക്ക് അതിൽ തൊടാനുള്ള ഒരധികാരവും റൈറ്റ് ഇല്ല. ആ ലെവലിലേക്ക് മാറും. പകരം എന്തും ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്ത് ദൈവം എന്ത് നിങ്ങളോട് പറയുന്നു അത് നിങ്ങൾ ചെയ്യണം. ഈ അവസരം മുതലെടുത്ത് പഴയ ലെവല് പോലും എത്താത്ത ആളുകളുണ്ട്, ഏറെ ഉറയിലേക്ക് പോയി. ആ ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ഇനി ആർക്കൊന്നും കൊടുക്കട്ടെ. കുഞ്ഞേ, നീ ഒരു പരാജയമാണ്, നീ ഒരു പരാജയം. ന്യായ പ്രമാണത്തിൽ ഇതാ ദൈവരായത്തിൽ നിൽക്കേണ്ടതിനെ പകരം ഇവൻ ന്യായ പ്രമാണത്തിൽ പോലും നിൽക്കാതെ അതിന്റെ പുറയിലേക്ക് ഓടിപ്പോകരുത്. കുഞ്ഞു നിങ്ങളെ, നിങ്ങളെല്ലാവർക്കും ചെയ്യുവാൻ ഒരു പ്രവൃത്തി ദൈവം തന്നിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാനൊരു പ്രവൃത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോ ദൈവത്തോട് ആ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞിട്ട് വേണം പോവാൻ. ആര് പോയതുപോലെ? കർത്താവ് ഇവിടുന്ന് പോയതുപോലെ. കർത്താവ് എന്നും പറഞ്ഞിട്ടാ പോയെ? പിതാവിനോടൊന്ന് പറഞ്ഞിട്ട് പോയി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അങ്ങനെയാണ് പറഞ്ഞിട്ട് പോയെ? വിശുദ്ധ പൗലോസ് എന്നും പറഞ്ഞിട്ടാ പോയെ? ഐ ഫിനിഷ്ഡ് മൈ കോഴ്സ്, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, ഫിനിഷ്. നമുക്കങ്ങനെ പറഞ്ഞു പോണോ? നമുക്കങ്ങനെ പറഞ്ഞു പോണോ? എന്താ ഈ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ? നിങ്ങളൊരു ഭവനം ഉണ്ടാക്കാൻ ഏൽപ്പിച്ചു ഒരാൾ, ഒരു കോൺട്രാക്ടറെ, അയാൾ ഭവനം എല്ലാം ഫിനിഷ് ആക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ വിളിച്ചു പറഞ്ഞു, സാർ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, കീ തരട്ടെ. ഇതേപോലെ നമുക്ക് ഇവിടെ ഒരു ഡ്യൂട്ടിയുണ്ട്. അത് ദൈവം നമുക്ക് വെച്ചിട്ടുള്ള ഒരു അസൈൻമെന്റാണ്, നമുക്ക് വെച്ചിട്ടുള്ള ഒരു അസൈൻമെന്റാണ്. അതൊരു കോൺട്രാക്റ്റാണ്, അത് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്തതിന് പകരം പറഞ്ഞു, അത് നിങ്ങൾ ചെയ്തു പോരേണ്ട, നിങ്ങളെ മുൻ നിയമിച്ചിരിക്കുന്നു. അത് ഫിനിഷ്ഡ് ആക്കി നമ്മളൊന്ന് കടന്നു പോകും. അവിടെയാണ് അതിന്റെ ചെയ്ത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ വേർപെടുന്നില്ലേ? ശരീരത്തിന് വേർപെടുത്തില്ലേ? ഈ ശരീരം നമ്മുടെ ബോർഡറാ, ബോർഡർ, ബോർഡർ. ഞാൻ ഇടയ്ക്ക് യുഎയിൽ നിന്ന് ഒമാനിലേക്ക് പോകും. അപ്പോ അവിടെ ഒരു ബോർഡർ ഉണ്ട്, ബൈ റോഡ് പോകുമ്പോ ഒരു ബോർഡർ ഉണ്ട്. ആ ബോർഡർ കയറി അപ്പുറത്തേക്ക് പോകും. ഉടനെ തന്നെ ഇവിടുത്തെ സിഗ്നലൊക്കെ കട്ടാകും, അവിടുത്തെ സിഗ്നലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇതേപോലെ ശരീരം ഒരു ബോർഡറാ, ഭൂമിയുടെ ബോർഡർ വിട്ട് സ്വർഗത്തിന്റെ ബോർഡറിലേക്ക് കയറുക. ഇതുകൊണ്ട് ഓരോ സംസ്ഥാനം പറഞ്ഞത്, ശരീരം വിട്ടാൽ, ബോർഡർ വിട്ടാൽ, ആ നിമിഷം ഞാൻ സ്വർഗത്തില്ല കർത്താവോട് കൂടെ. നമുക്ക് ബോർഡർ വിടണ്ടേ? ബോർഡർ വിട, ഇത് ബോർഡറിൽ, ഈ ബോർഡറിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ബോർഡറിൽ ഇരിക്കുമ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, പല സഹോദരങ്ങളും പ്രവർത്തിക്കുന്നതിന്റെ റിസൾട്ട് ആയിട്ട് നിങ്ങളെ കാണും. ഇപ്പൊ വന്ന അമ്മ, ആ അന്നമാൻഡിയിലെയോ, അന്നമാൻഡിയിലെയോ പവർ വിഷനിലെ ശുശ്രൂഷ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് കടന്നു വന്ന ആന്റിയ. അങ്ങനെയെങ്കിൽ അത് ചിലരെ ദൈവം അതിന്റെ പുറകിൽ വെച്ചിരുന്നു. അവർ ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ട് ആയിട്ടാണ് ആ കതിര് ഇതാ ഫലമായിട്ട് വന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പലരും ചെയ്തു പോകാൻ ദൈവം വെച്ചിരിക്കുന്നു. അവനവൻ അവനവന്റെ പദ്ധതി ചെയ്യുക. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നിയമിച്ചിരിക്കുന്നു. അത് ചെയ്യാതെ അവിടെ ചെന്നിട്ട് ഞാൻ ഭൂമിയിൽ നിന്ന് പോകുന്നത് വന്നിരിക്കുക, കഥയ്ക്ക് എന്തിനാ ഇങ്ങ് വന്നേ എന്ന് ചോദിച്ചാ, നീ എന്താ അവിടെ ചെയ്തേ? നിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് അയച്ചു? കർത്താവ്, എന്റെ പിതാവിന്റെ ഇഷ്ടം നീ ചെയ്യണം. നാം ചെയ്തു പോരേണ്ടതിനെ മുൻ നിയമിച്ചു. യേശു പറഞ്ഞതുപോലെ ഇതാ നിന്നെ എന്നെ നിന്റെ അപ്പന്റെ സ്വത്ത് വായിക്കുന്നവൻ ആക്കിയത് ആരാണ്? എന്റെ പിതാവ് എനിക്ക് ചെയ്യാൻ തന്ന ശുശ്രൂഷ ചെയ്ത് ആ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. എന്നിട്ട് പറയണം, പലസു പറയുന്നു, ഞാൻ എല്ലാവരും കാര്യം അധികം ഓടി, അധികം അധ്വാനിച്ചു, മറ്റ അവസാനം പറയുക, ഐ ഫിനിഷ്ഡ് മൈ കോഴ്സ്. എന്റെ മകനെ, എന്റെ മകളെ, പുറയിലേക്കല്ല നമ്മൾ പോകേണ്ടത്, പുറയിലേക്കല്ല നമ്മൾ പോകേണ്ടത്, ന്യായപ്രമാണത്തിലല്ലേ നമ്മൾ പോകേണ്ടത്. യേശു എന്നതുപോലെ ദൈവനായിട്ടുള്ള ഓരോ സ്റ്റെപ്പും ദൈവത്തിന്റെ ഗൈഡൻസോടുകൂടി തന്നെ ചെയ്യുക. നിങ്ങൾ വീഴില്ല, നിങ്ങൾ വീഴില്ല. നിങ്ങൾ എപ്പോഴാ വീഴുന്നു എന്ന് ലോകം പറയുന്ന അറിയാമോ? നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കി കഴിയുമ്പോ നിങ്ങളുടെ പപ്പ പറയും, എന്റെ മോളെ, എന്റെ മോനെ, ഇനി ഒരു നിമിഷം നീ അവിടെ നിൽക്കണ്ട, ഇങ്ങ പോരെ. കാരണം നിന്റെ കോഴ്സ് നീ പൂർത്തിയാക്കി കഴിഞ്ഞു. പെട്ടെന്ന് പോണോ? പെട്ടെന്ന് പോകണോ? യേശുവിനെ പോലെ പെട്ടെന്ന് പണി തീർത്തു. ഇവിടെ ജീവിക്കാനുള്ള കൊതിയൊന്നും ഉണ്ടാകരുത്, വീട്ടിൽ പോകാനുള്ള കൊതി ഉണ്ടാകരുത്. പൗലോസ് അപ്പോസ്തലനെ പോലെ ശരീരം വിട്ട് കർത്താവോട് കൂടി ഇരിക്കുന്ന എനിക്ക് അത്യന്തം, എനിക്ക് ശ്രേഷ്ഠം, അതാണ് എന്റെ താല്പര്യം. ആ താല്പര്യം എല്ലാവർക്കും ഉണ്ടാകും. അല്ലാണ്ട് പുറകിലേക്കല്ല, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലേക്ക്. ഒന്ന് പ്രിയ സഹോദരങ്ങളെ, കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നാം ദൈവത്തിന്റെ സമ്പത്തായി, ദൈവത്തെ ഉപയോഗിച്ച് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കുന്ന പണി നമുക്കുണ്ടായി. എന്നാൽ അതെല്ലാം മരണം കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളിൽ നാം ദൈവത്തിന്റെ അവകാശം, ദൈവത്തിന്റെ സമ്പത്തായി മാറുക. ഹല്ലേലൂയ. അതിനായി ദൈവം നമ്മളെ വിളിച്ചിരിക്കും. അതെങ്ങനെ മാറാൻ കഴിയും? ദേവാലയ നിർമ്മാണം, ദൈവത്തിന്റെ നിവാസമാകേണ്ടത് ക്രിസ്തുയേശു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ നമ്മുടെ ഉള്ളിൽ ദൈവം തന്റെ ആലയം പണിയുക, തന്റെ ആലയം പണിയുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ അവകാശമാകുക തീരുമാനം. ആലയം പണി എന്നിൽ നടപ്പാ, ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു തീരുമാനമെടുക്കുക. അതേസമയം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ കളിലോടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ഞാൻ ആരാണെന്ന് അവിടെ തിരിച്ചറിയുവാനിടയാ. എന്റെ ദൈവം ആരാണെന്ന് അവിടെ തിരിച്ചറിയാനിടയാ. മാർക്ക് ഓഫ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന ആ പരീക്ഷയിൽ രണ്ട് പ്രധാന ടെസ്റ്റുകളാണുള്ളത്. എല്ലാ കണ്ണിലും അടഞ്ഞിരിക്കട്ടെ. ഇംഗ്ലീഷ്, മലയാളം, അല്ലെങ്കിൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ് എന്നതുപോലെ രണ്ട് പ്രധാന ടെസ്റ്റുകളാണ്, പേപ്പറുകളാണ് അതിലുള്ളത്. ആദ്യത്തേത്, നിന്റെ ദൈവം സർവപ്രപഞ്ചത്തിലെ സൃഷ്ടാവായ യഹോവയാണോ അതോ പണമാണോ? ഇതാണ് ഒന്നാമത്തെ പേപ്പർ. ഇന്ന് ഈ ചെറിയ ടെസ്റ്റിൽ ജയിക്കാത്തവർ എങ്ങനെയാവും വലിയ ടെസ്റ്റിൽ ജയിക്കും? ചെറുതിട്ട് ദൈവത്തിൽ വലുത് പിടിക്കാനുള്ള മനോഭാവമുള്ളവർ, തന്റെ സകലതും ദൈവത്തിന് വേണ്ടി കളയണമെന്ന ടെസ്റ്റ് വരുമ്പോ അതിലെങ്ങനെ ജയിക്കും? രണ്ടാമത്തേതിലേക്ക് നമുക്ക് ഇപ്പൊ കയറണ്ട. ഒന്നാമത്തെ ജയിക്കാത്തവൻ രണ്ടാമത്തെ കയറിയിട്ട് കാര്യമില്ലല്ലോ, കയറാൻ കഴിയുകയില്ല. അവനവൻ അവനവനെ തന്നെ ഒന്ന് ശോധന ചെയ്തു. വാക്സിൻ എടുത്തില്ലെങ്കിൽ ഉടനെ എന്റെ ജോലി പോകും എന്ന് പറഞ്ഞപ്പോൾ ആരോടും ചോദിക്കാതെ, ചോദിച്ചു കഴിഞ്ഞാൽ നീ വേണ്ടെന്ന് പറഞ്ഞാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പലരും ചാടി കയറി എന്ന് എടുത്തു. കാരണം എനിക്ക് പണം കിട്ടുന്ന ഭാഗം അടയും. അല്ലെങ്കിൽ ഒരു ദൈവഭയം ഉണ്ടായിരുന്നുവെങ്കിൽ അറ്റ്ലീസ്റ്റ് ബൈബിളെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാ. വാക്സിൻ ഒരിക്കലും ആർക്കും അതൊക്കെ ഇഷ്ടമല്ല. പക്ഷെ ഇതൊരു നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുവാനുള്ള ഒരു ടെസ്റ്റാണ്. മോനെ, ഇതിന്റെ യാഥാർത്ഥ്യം വരാൻ പോകും. കാലാളുകളോട് കൂടെ ഓടി നീ തോറ്റുപോയാൽ പിന്നെ എങ്ങനെ കുതിരകളോട് കൂടി ഓടി ജയിക്കും? മക്കളെ, ദൈവത്തെ ദൈവമായി അംഗീകരിക്കുക, ദൈവത്തിന്റെ അവകാശമായി തീരെ. ദൈവം നിങ്ങളുടെ അവകാശമായി. അബ്രഹത്തോട് പറഞ്ഞതുപോലെ ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. ദൈവം നമ്മുടെ പ്രതിഫലമായി തീരട്ടെ, ദൈവം നമ്മുടെ പ്രതിഫലമായി തീരട്ടെ. അബ്രഹത്തോട് പറഞ്ഞത് നിന്റെ ജോലി വിടാനല്ല, നീ ഇതുവരെ വളർന്ന ആ ദേശം വിടണം, നിനക്കുള്ളതിന് വിടണം, നിന്റെ ചർച്ചക്കാരൻ വിടണം. ഏ ഇല്ല ദൈവമേ, എനിക്കിതൊക്കെ വേണം. ഇല്ല, ഈ വാഗ്ദത്തം ലഭിക്കുന്നതിന് മുമ്പ് അബ്രഹത്തിന്റെ മനോഭാവം ശ്രദ്ധിച്ചേ. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് മറ്റൊന്നും ആലോചിച്ചില്ല, അവിടുന്ന് പുറപ്പെട്ടു. കാരണം അബ്രഹത്തിന്റെ ഹൃദയത്തിൽ അതെല്ലാം ദൈവത്തിൻ്റെതാണ്, തൻ്റെതല്ല, ദൈവത്തിൻ്റെതാണ്. ദൈവരാജ്യത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ. കുറച്ച് കാലം കഴിഞ്ഞപ്പോ ദൈവത്തിന് തോന്നി ഞാൻ ഇവന് കൊടുത്ത മകൻ ഇപ്പൊ അവൻ്റെതായി തീർന്നു എന്ന് തോന്നണല്ലോ. ദൈവം പറഞ്ഞു നിന്റെ ഏകജാതൻ ഒരേ ഓരോരുത്തരേ ഉള്ളൂ, ഏകജാതനായ ഐസക്കിനെ, നീ സ്നേഹിക്കുന്ന ഐസക്കിനെ എനിക്കായി യാഗം കഴിക്കും. അടുത്ത നിമിഷം അബ്രഹാം തെളിയിച്ചു ഈ ഐസക്കും അങ്ങ് കഴുതയ്ക്ക് കോപ്പിട്ട് കുട്ടിയെയും കൊണ്ട് യാഗം കഴിക്കാൻ ഇറങ്ങി. മോനെ മോളെ, നിന്റെ ജീവിതവും നിന്റെ ജീവനും യാഗം കഴിക്കുവാൻ നീ ഇതുവരെ ഇറങ്ങിയോ? നീ ഇതുവരെ ഒരു ദൈവരാജ്യക്കാരനായി മാറിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്ക, ഇന്നൊരു തീരുമാനമെടുക്ക. എന്റേതായി ഒന്നുമില്ല, എല്ലാം ദൈവത്തിന്റെ. ഇതിലൊന്ന് സ്വന്തമായി തീരുമാനമെടുക്കാൻ എനിക്ക് റൈറ്റ് ഇല്ല. യേശുവിനെ പോലെ എന്റെ പിതാവ് കാണിച്ചു തന്നതല്ലാതെ കനാവിലെ കല്യാണത്തിലെ വെള്ളം വീഞ്ഞാക്കുവാൻ പറഞ്ഞു എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല. I am not prompted by my father. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ആ ഒരു തലത്തിലും ജീവിപ്പാൻ പിൻപിലുള്ളതിനെ മറക്കാത്ത വ്യക്തികൾക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. Forget about it. ഇതിലേക്ക് എത്തുവാനേ കഴിയത്തില്ല. ആ അബ്രഹത്തോടാണ് ദൈവം പറഞ്ഞത് ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. ദൈവം നിങ്ങളുടെ പ്രതിഫലമായി തീരണ കുഞ്ഞുങ്ങളെ, യേശുവിനെ പോലെ എന്റെ 100% ദൈവത്തിന്റെ നാട്ടെ. ഞാൻ എന്റേതല്ല, എന്റെ ദൈവത്തിന്റേതാണ്. ഞാൻ എന്റെ ദൈവത്തിൻ്റെതാ എന്നും എൻ ദൈവത്തിൻ്റെതാ. ദൈവം എന്തു ചെയ്താലും എപ്പോൾ ചെയ്താലും ദോഷമായൊന്നും ചെയ്യുകയില്ല, എല്ലാം നന്മയ്ക്കായി മാത്രം മാറ്റിയിടുന്നേ. ഞാനെന്ന് എന്റെ ദൈവത്തിൻ്റെ. ഒരു പാട്ട് പാടി അവസാനിക്കാനാണ്, ഒരു ജീവിതം ജീവിച്ച് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് ദൈവസ്ഥിതി ചെല്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോ അബ്രഹത്തെ പോലെ, ക്രിസ്തുവെ പോലെ നമുക്ക് പറയാൻ കഴിയണം. അബ്രഹാം തന്റെ ജീവിതത്തിലൂടെ പറഞ്ഞു, ഇല്ല ഇല്ല സ്വന്തമായൊന്നും എല്ലാ ദൈവത്തിൻ ദാനമാണ്, എല്ലാ താതന്റെ സ്വന്തമാണ്. നമുക്ക് പറയാൻ കഴിയുന്നു അതോ ഇതല്ല എന്റേതാ, എന്റേതാ, ഞാൻ എനിക്ക് വേണ്ടി തന്നെ സമ്പന്നനായിരിക്കുക. ഇല്ല, ദൈവത്തോട് പറ, ഇല്ല ഇല്ല, സ്വന്തമായൊന്നും എല്ലാം ദൈവത്തിൻ ദാനമാണ്, എല്ലാം താതന്റെ സ്വന്തമാണ്. അപ്പൊ ദൈവം പറയും, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഞാനോ ദരിദ്ര കാര്യസ്ഥൻ മാത്ര, താതന്തൻ സമ്പത്തിൻ വിചാരകൻ, താതന്തൻ വാസ്തുവെ കൈകാര്യമാ. നാം ചെയ്തു പോരേണ്ടത് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു, ഒരു കാര്യസ്ഥത നാം ചെയ്യുവാൻ. പ്രിയ കുഞ്ഞുങ്ങളെ, മറന്നുപോകരുത്, ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ശക്തി കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് തന്നെ സമ്പന്നരാകുന്നവരായിട്ടല്ല, അതിനേക്കാളുപരി ന്യായപ്രമാണത്തിൽ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തു സമ്പന്നരായിത്തീരുന്ന, തനിക്ക് തന്നെ സമ്പന്നരായിത്തീരുന്ന അവസ്ഥയും വിട്ട് ഇതാ നമ്മളെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചു. നമ്മൾ ദൈവത്തിന്റെ സമ്പത്തായി തീരാൻ, നമ്മൾ ദൈവത്തിന്റെ സമ്പത്തായി തീരാൻ, നിത്യം ദൈവത്തോടെ വസിപ്പാൻ, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ രാജാക്കന്മാരായി തീരാൻ, മനുഷ്യർക്ക് മറിഞ്ഞു കിടന്ന ഈ ദൈവരാജ്യ മർമ്മങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത് വീണ്ടും പഴയതിൽ ജീവിക്കാനല്ല, ആ പഴയ തുരുത്തി മാറ്റിവെക്ക്, ആ പുതിയ തുരുത്തി, പുതിയ സൃഷ്ടിയുടെ ആ തുരുത്തി, ആ ക്രിസ്തുവിന്റെ മനസ്സ് അതിലേക്ക് പ്രവേശിക്കട്ടെ. ഈ പറഞ്ഞതല്ല നാം ദൈവത്തിന്റെ അവകാശമായി തിരഞ്ഞെടുപ്പിക്കുക. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ അവകാശമായി തീരാ, അതുവഴി അങ്ങ് ഞങ്ങളുടെ മഹത്തായ പ്രതിഫലമായി തീരാ. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിന് ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോണ്. പൈശാചികൻ ഞങ്ങളെ സ്വയത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഞങ്ങളെ അകറ്റിക്കളഞ്ഞു, എന്നാൽ സ്വയത്തെ ത്യജിച്ച് അങ്ങിലേക്ക് മടങ്ങി വരുവാൻ ക്രിസ്തുവിൽ അങ്ങൊരുക്കിയ പാതയ്ക്കായി നന്ദിയോണ്. പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിനെ ധരിപ്പാനങ്ങ് പഠിപ്പിച്ചതിനായി ഈ ജനത്തെ എല്ലാം, ഓ ലോർഡ്, ഐ ലവ് യു, പൂർണ്ണമായ അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. എന്റെ പിതാവേ, എന്റെ പിതാവേ, സത്യം ഞങ്ങൾ അറിയാത്തത് കൊണ്ടും തക്ക സമയത്തെ ഭക്ഷണം ലഭിക്കാത്തത് കൊണ്ടും പലരും ആത്മീക രോഗികളായി, ആത്മീക ദാരിദ്ര്യത്തിലായി. എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന സുഭിക്ഷമായ ഭക്ഷണത്തിനായി നന്ദിയോട്. പ്രിയ നല്ല പിതാവേ, ഈ ജനം ഒന്നുപോലെ നശിച്ചു പോകാം, എല്ലാവരും അങ്ങയുടെ അവകാശമായി, അങ്ങയുടെ സമ്പത്തായി തീരുവ, അതുവഴി ഞങ്ങൾ ഞങ്ങളുടെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അങ്ങ് പറഞ്ഞു തന്ന രണ്ട് അവകാശത്തിനായി നന്ദിയപ്പ. ഈ ജനത്തെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ലഭിക്കേണ്ട നാമത്തിൽ ഒരു അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. അങ്ങനെ ചെയ്യുന്ന കൃപക്കാശ്. Thank you, Dad. Thank you. Oof. Thank you for the glorious word, Father. We give you glory. Thank you. Thank you. Thanks. പ്രിയ സഹോദരങ്ങളെ, ദൈവം തന്റെ വചനത്തിലൂടെ നമ്മൾ സംസാരിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഇനി ദൈവത്തിന്റെ അവകാശമായി തീരുക. ഹല്ലേലൂയ. മക്കളെങ്കിൽ നാം അവകാശം, പക്ഷെ അതിനു മുമ്പ് നാം ദൈവത്തിന്റെ അവകാശമായി തീരുക. ദൈവം അതിനായി നിങ്ങൾ ഏവരെ സഹായിക്കട്ടെ. ആ ആലയം പണി നമ്മുടെ ഉള്ളിൽ നിവൃത്തിയാകുന്നതിനനുസരിച്ച് നാം ദൈവത്തിന്റെ അവകാശമായി മാറും എന്നുള്ള ബോധം എന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യെരുശലേമിൽ ദേവാലയം പണി എന്ന് പറഞ്ഞ് പണിതോട്ടെ, പക്ഷെ അതിനു മുമ്പ് ദൈവത്തിന്റെ ആത്മാവ്, അച്ചാരമായി തന്ന ദൈവത്തിന്റെ ആത്മാവ്, ഇതാ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു യേശു എന്ന അടിസ്ഥാനത്തിന് മേൽ ദൈവത്തിന് നിവാസമായതിനെ പണിതു വരുന്നു എന്ന് ദൈവവചനം പറയുന്നു. അതിന് ആമേൻ പണിതു പറഞ്ഞുകൊണ്ട് ഇതാ ആ ദൈവത്തിന്റെ ആത്മാവിനെ കേട്ട് മുന്നോട്ടേക്ക് പോകും. ദൈവം സഹായിക്കട്ടെ. ആത്മാവിനെ കേൾക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന സന്ദേശമാണ് വ്യാഴാഴ്ചകളിൽ മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് അതാരും മുടക്കരുത്. എല്ലാം ആ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് വിട്ട് ഒന്ന് മാത്രം കേട്ട് പോകരുത് എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. എനിക്ക് സമയമില്ല എന്നൊന്നും ആരൊന്നും പറയരുത്. അതായത് എന്താ നീ ശ്വസിക്കാത്തേ എന്ന് ഒരാളോട് ചോദിക്കുമ്പോൾ, ബ്രദറെ എനിക്ക് സമയമില്ല, ഭയങ്കര തിരക്കാ എന്ന് പറയുന്ന വെറും മണ്ടന അല്ലേ? അതുപോലെ ഒന്നും ആരും ആകരുത്. പിന്നെ ഇതിന്റെ ജീവന്റെ വിഷയമാണിത്. അതുകൊണ്ട് ഇതാ പരിപൂർണമായി ഇതാ ദൈവം തരുന്ന വചനങ്ങൾ ഏറ്റെടുക്കുക. അതനുസരിച്ച് നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിൽ ആ കൺസ്ട്രക്ഷൻ നടക്കട്ടെ. ദൈവം അതിനായി ഏവരെയും സഹായിക്കാം. പ്രൈസ് ദി ലോർഡ്.